Lord, I love you. We love you. We love you and we give you glory to God. Hallelujah. We love you and we give you glory. Hallelujah. We love you and we give you glory. Hallelujah. We thank you, Father. We thank you. Hallelujah. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്, പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനവുമായി ഇരുളടഞ്ഞ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആത്മാവിന്റെ നിയമത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന നമ്മളെ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് തന്നെ വഴിതിരിച്ച് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവും ലോകത്തിലെ യേശു എന്നുള്ള വ്യത്യാസം. അപ്പോൾ തന്നെ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ ഒരുമിച്ച് നമ്മൾ പഠിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. വളരെ പ്രാധാന്യമേറിയ സന്ദേശങ്ങളാണ് കർത്താവ് തന്റെ ജനത്തിന് അയക്കുന്നത്. ഈ സന്ദേശത്തിന്റെ ഉദ്ദേശം ജനത്തെ ദൈവത്തിന്റെ പദ്ധതികൾ അറിയിച്ച ക്രിസ്തുവിലൂടെ പിതാവിന്റെ മാറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ സന്ദേശം എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ജീവിതത്തിലെ റിസൾട്ട് വേണം എന്ന് ആഗ്രഹിച്ചിട്ടും അത് കിട്ടാതെ, റിസൾട്ട് കിട്ടാതെ, ജീവിതത്തിൽ ഒരു ഫലം കടന്നു വരാതെ, യാതൊരു ആത്മീകവുമായ മാറ്റവും ഇല്ലാതിരിക്കുന്ന വ്യക്തികൾക്ക് എന്റെ ജീവിതത്തിൽ ഫലം വേണമെന്ന താല്പര്യത്തോടുകൂടി ആയിരിക്കുന്ന വ്യക്തികൾക്കുള്ളത് ആ സന്ദേശമാണിത്. അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചാണ്, അല്ലാതെ ഏതെങ്കിലും മതക്കാരനോ ഗ്രൂപ്പുകാരനോ സംഘടനക്കാരനോ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ളതല്ല. ഇതൊരു കൊച്ചു ജീവിതമാണ്. ഒരു ജന്മദിനവാതിലൂടെ ദൈവം പ്രവേശിപ്പിച്ചു, ഒരു മരണദിനവാതിലൂടെ ഏതാനും ദിവസം കൊണ്ട് ഇവിടുന്ന് കടത്തി പോകുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ ജീവിതത്തിലൂടെ ദൈവം എന്നിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, ജയം നേടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള സന്ദേശമാണിത്. അതുകൊണ്ട് അല്ലാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയം കളയരുത്. ശ്രദ്ധയോടെ നിങ്ങൾ ഇത് കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സൃഷ്ടാവിന്റെ പദ്ധതികൾ മനസ്സിലാക്കിക്കൊണ്ട് കടന്നു പോകാനായിട്ട് ഇടയാണ്. തെറ്റിപ്പോയ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. തെറ്റായി മനുഷ്യനെ നയിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അപ്പൊ തെറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് അവരുടെ കൂട്ടത്തിൽ ഒരു തെറ്റായി പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പകരം വിശുദ്ധ ബൈബിൾ എന്ന ആ തിരുവെഴുത്തുകളിലൂടെ സത്യം മനസ്സിലാക്കി, സത്യം അറിഞ്ഞ്, സത്യം നമ്മളെ സ്വതന്ത്രമാക്കി ജീവിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ആത്മാവ് ഉപദേശിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവ് ഉപദേശിക്കുന്ന ആ ചിന്തകളെ ആത്മീയർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ദൈവത്തിലേക്ക് നയിക്കുന്ന, നടത്തുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പൊ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിച്ച ഒരു ചിന്ത എന്ന് പറയുന്നത്, ധാരാളം കാര്യങ്ങൾ സ്ക്രീനിലൂടെ കാണിച്ചു തരാനുണ്ട്. ഫേസ്ബുക്കിലുള്ളവർക്ക് വേണ്ടി ഞാൻ എന്റെ ഹൃദയത്തിൽ വിഷമിക്കുകയാണ്. ഈ ചിന്തകള് ഒന്ന് കാണിക്കണമെന്ന് വളരെ ആഗ്രഹത്തോടെ ആഗ്രഹിച്ചു, എങ്കിലും ദൈവം അത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഡയറക്റ്റ് എനിക്കത് നിങ്ങളെ കാണിക്കാൻ കഴിയില്ല, സ്കൂളിലുള്ളവർക്ക് അത് കഴിയും, കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്തതിനു ശേഷം വീണ്ടും അത് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ സമയത്ത് പ്രസവരില് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അടിയാണ്. കാരണം മാനവകുലത്തെ സത്യമറിയാതെ തടഞ്ഞു വെച്ചിരുന്ന ധാരാളം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ബൈബിളിലുണ്ട്. അതിലെ ചിലത് വളരെ ഫാറ്റൽ ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ ആത്മീയ യാത്രയിൽ നമ്മളെ തടഞ്ഞു നിർത്തുന്ന ആ ചില ക്രമീകരണങ്ങൾ ഒഴിവാക്കി നമുക്ക് ഇതാ പിൻപിലുള്ളവരെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരപ്പുള്ളിലെ വിരുദ്ധരായ ഡാക്കിലേക്ക് ഓടുവാൻ നമ്മളെ സഹായിക്കുന്ന ചില ചിന്തകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ സഹോദരനെ കഴിഞ്ഞ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷനിൽ യേശു ക്രിസ്തുവിന്റെ ആ വിവിധങ്ങളായ നാമങ്ങൾ നാം കേട്ടു. യേശയ്യാവ് 9:6 പറയുന്ന ശിശു, മകൻ, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ്. അപ്പോ ഈ നാമങ്ങളൊക്കെ യേശുവിനെ എങ്ങനെയാണ് കടന്നു വന്നത്? ശിശു ആയിരിക്കുമ്പോൾ ഇതാ തന്നെ നിത്യപിതാവെന്ന് എങ്ങനെയാ വിളിക്കുന്നത്? ഇതാ തന്നെ ഇതാ മൈറ്റി ഗോഡ് എന്നെങ്ങനെയാ വിളിക്കുന്നത്? ഇതൊക്കെ നമ്മളൊന്ന് ഒരു ഒരു ലെവലിൽ നാം ചിന്തിച്ചു പോകുന്നു. കാരണം ഈ ചെറിയ സമയം കൊണ്ട് ആഴത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയില്ല. യേശു ക്രിസ്തു നേരത്തെ ഇതാ അനാദിയിൽ ദൈവമായിരുന്നുവെന്നും ദൈവത്തോട് കൂടെയായിരുന്നുവെന്നും അന്ന് താൻ ആ പിതാവിന്റെ ഉള്ളിലായിരുന്നുവെന്നും എന്നാൽ ആദിയിൽ സൃഷ്ടിപ്പിലേക്ക് വന്നപ്പോ ദൈവമായിരുന്ന വ്യക്തിത്വം ഇതാ ദൈവപുത്രനായി ജനനം ഏറ്റെടുത്തുവെന്നും നീ എന്റെ പ്രിയപുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും അങ്ങനെ ഇതാ ആ വേർഡ് ഓഫ് ഗോഡ് ദൈവവചനവുമായി ദൈവത്തിന്റെ ആ സകല സൃഷ്ടിപ്പിന്റെയും ആരംഭമായി. ഇതൊക്കെ നമ്മൾ വാക്യം പ്രതി വാക്യമാക്കി നമ്മൾ മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്, ഇതിനു മുമ്പ് ഉള്ളത് കേൾക്കുക. ദൈവ സൃഷ്ടിയുടെ ആരംഭമായി സകലത്തെയും ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ആ വചനത്തിലൂടെ സൃഷ്ടിച്ചുവെന്നും സകലവും തന്റെ ശക്തിയുള്ള വചനത്താൽ നയിക്കുന്നുവെന്നും നടത്തുന്നുവെന്നും റെഗുലേറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നുവെന്നും അങ്ങനെ ക്രിസ്തു ദൈവത്തിന്റെ മാനേജിങ് ഹാൻഡ് ആണെന്നും നാം മനസ്സിലാക്കി. അപ്പോ ആദിയിൽ ആ സൃഷ്ടിപ്പ് തുടങ്ങുമ്പോഴേ ക്രിസ്തു ഉണ്ട്, അപ്പോഴേ ക്രിസ്തു ജനിച്ചിരിക്കുന്നു, ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു. പക്ഷെ ഭൗതിക ലോകം കണ്ടിട്ടില്ല, ആത്മലോകത്തെ സ്പിരിറ്റുകൾക്ക് അറിയാം ഈ ദൈവത്തിന്റെ മകനെ കുറിച്ച്. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനോ നമ്മൾ പിശാചികൾ അലറിയപ്പോൾ പിശാചിക്കൾ വിളിച്ചു പറഞ്ഞത്. മനുഷ്യർ പറയുന്നു ഇവൻ ചതിയനാണെന്ന് പറയുമ്പോൾ പിശാചികൾ വിളിച്ചു പറയാം, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. കാരണം ഇവർക്ക് നേരത്തെ യേശുവിനെ അറിയാം, ആത്മമണ്ഡലത്തിൽ ആത്മലോകത്തിൽ യേശുവിനെ അറിയാം. തുടർന്ന് ഈ വചനം സമയത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വന്നു. അപ്പൊ മൂന്ന് സ്റ്റേജുകൾ നമ്മൾ മനസ്സിലാക്കി. ഇതാ അനാദിയിൽ ദൈവമായിരുന്നവൻ, ആദിയിൽ ഇതാ ദൈവപുത്രനായി വചനമായി സകല സൃഷ്ടികളുടെ ആരംഭമായി ഓപ്പറേഷൻ ആരംഭിച്ചു. അങ്ങനെ അദൃശ്യവും ദൃശ്യവുമായതെല്ലാം ദൈവം ക്രിസ്തുവിലൂടെ സൃഷ്ടിച്ചു. തുടർന്ന് ആ വചനം കാലസമൃദ്ധയിൽ സമയത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോ ഈ യാത്രയിൽ യേശു ക്രിസ്തുവിന്റെ ടൈറ്റിലുകളാണ് നാം കേട്ടത്, ശിശുവാണ്, മകനാണ്, ദൈവമാണ്, നിത്യപിതാവാണെന്നൊക്കെ കേട്ടു നമ്മളല്ലേ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ അവസ്ഥയുമായി നമ്മൾ ചിന്തിക്കാൻ പോവുകയും ചില ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ, ബൈബിളിലെ ചില ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളാണ്, പിശാച് ഞാൻ മനസ്സിലാക്കുന്നത് പിശാച് ഈ ട്രാൻസ്ലേറ്റ് ചെയ്തവരുടെ ഹൃദയത്തിന്റെ ചിന്തകളിൽ കയറിക്കൂടി ചില ഫാറ്റൽ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി പോകുന്നുവെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ലോഡെല്ലാം നമുക്ക് ദൈവമാര്, ദൈവത്തിന്റെ വചനമാര്, ദൈവത്തിന്റെ ആത്മാവാര് എന്നുള്ള ചിന്തകളിൽ തുടങ്ങി നമുക്ക് മുന്നോട്ടേക്ക് പോകാം. കഴിഞ്ഞ സന്ദേശം നമ്മൾ അവസാനിപ്പിച്ചത് അവിടെയാ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തേങ്ങയും തേങ്ങ കാണിച്ച് ഓർക്കുന്നുണ്ടല്ലോ. താഴെ നിന്ന് നോക്കിയപ്പോൾ ആ തെങ്ങിൽ കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ തേങ്ങയാണ്. അപ്പൊ താഴെ നിന്ന് നോക്കിയാൽ ആ ആ കാണുന്ന ആ ഫലം തേങ്ങയാണ്. ഏതാ അകത്തെങ്ങാൻ നോക്കിയപ്പോ, അല്ലെങ്കിൽ ആ തേങ്ങ ഇട്ടിട്ട് അതിനെ രണ്ടായിട്ട് മുറിച്ചു നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിലെ വെള്ളം മാത്രമേ ഉള്ളൂ തേങ്ങ. നമുക്ക് കഴിഞ്ഞ സന്ദേശങ്ങൾ അത് കേട്ടതാ. അപ്പോ താഴെ നോക്കിയപ്പോൾ ആ വെള്ളയും തൊണ്ടും അതായത് ചകിരിയും തേങ്ങാ വെള്ളവും കൂടിയ ഏക തേങ്ങ താഴെ നോക്കുമ്പോൾ. അപ്പോ ഇതേ രീതിയിൽ നമ്മൾ ഭൂമിയിൽ നിന്നുള്ള നമ്മളുടെ ഒരു കാഴ്ചപ്പാട് കാണുമ്പോൾ ഇതാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം. എന്നാൽ ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഉയരത്തിലേക്ക് ചെന്ന് ആത്മീകമായ വളർച്ചയിലേക്ക് കടന്നു വരുമ്പോ ഉയരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ ആ തേങ്ങ ഒന്ന് പൊതിച്ച് അതിനെ ഒന്ന് വെട്ടി നോക്കുമ്പോ അതിനുള്ളിൽ വെള്ളമുണ്ട്. ആ വെള്ളം മാത്രമാണ് തേങ്ങ. ആ ഗോഡ് ഹെഡിന്റെ ഉള്ളിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മൾ കാണും യേശു പറയുന്നു, ഇതാ ഏക സത്യദൈവമായ നിന്നെയും നീ എന്നെയും അറിയുന്ന നിത്യജീവൻ. അപ്പൊ യേശു ഒരിക്കലും നുണ പറയത്തില്ല എന്ന് നമുക്കറിയാം. അപ്പൊ യേശു പറയാണ് ആ അതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ പിതാവ് മാത്രമാണ് ദൈവം. അപ്പൊ യേശുവെ അങ്ങ് ആരാണ്? അങ്ങ് വചനമല്ലേ? അതെ, പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവത്തിന് പുറപ്പെടുന്നതല്ലേ? അതെ, രണ്ടും യഹോവയാം ഏക ദൈവത്തിന്റെ ഭാഗങ്ങളാണ്. കഴിഞ്ഞ സന്ദേശം നാം കേട്ടു, ഞാൻ എന്റെ വലത് കൈ കൊണ്ട് വെള്ളം എടുത്ത് കുടിച്ചു, അത് എന്റെ ഷാജി എന്ന് എന്റെ വലത് കൈയായി ചെയ്യുന്നു. ഇതാ ഞാൻ എന്റെ ഇടത് കൈ കൊണ്ട് ഈ ബൈബിൾ എടുത്തു. രണ്ടും ചെയ്തത് ഞാൻ തന്നെയാണ്. ഒന്ന് ഞാൻ എന്റെ വലത് കൈ കൊണ്ട് ചെയ്തു, മറ്റത് ഞാൻ എന്റെ ഇടത് കൈ കൊണ്ട് ചെയ്തു. ഇത് യഹോവയാം ദൈവത്തിന്റെ അല്ലെങ്കിൽ പിതാവാം ദൈവത്തിന്റെ മാനേജിങ് ഹാൻഡ് ആണ് വചനം. മാനേജിങ് ഹാൻഡ്, കാര്യസ്ഥത ചെയ്യുന്ന ഹാൻഡാണ് വചനം. അപ്പോൾ തന്നെ പിതാവായ ദൈവത്തിന്റെ മാനിഫെസ്റ്റിംഗ് ഹാൻഡാണ്, വെളിപ്പെടുത്തുന്ന ഹാൻഡാണ് തന്റെ ആത്മാവ് പരിശുദ്ധ. രണ്ടും ഒരൊറ്റ ദൈവത്തിന്റെ ഭാഗങ്ങളാണ്, ഇടത് കൈയും വലത് കൈയും എന്നതുപോലെ. ദൈവം ഒന്നേ ഉള്ളൂ. ഇത് എന്റെ കൈയെ ഒരു മല ഒരു വ്യക്തിയായിട്ടല്ല പ്രവർത്തിക്കുന്നത്, വലത് കൈ ഇടത് കൈ ഒരു വ്യക്തിയായിട്ടല്ല പ്രവർത്തിക്കുന്നത്, എന്റെ തന്നെ ഭാഗമായിട്ടാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോ അത് വ്യക്തികളായിട്ട് പ്രവർത്തിക്കും, വ്യക്തികളായിട്ട് പ്രവർത്തിക്കും. രണ്ടും ഒരു ദൈവത്തിന്റെ ഭാഗങ്ങൾ തന്നെ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ ചിന്തിച്ചു എങ്കിലും സൂമിൽ കടന്നു വരുന്നവർക്ക് ഒരു ചിത്രത്തിലൂടെ ഇവിടെയൊക്കെ നമുക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾക്ക് കാണാം ഒരു മനുഷ്യൻ എങ്ങ് കാണുന്നു, മനുഷ്യന്റെ ഇടതും വലതും. ഇതോടെ മനുഷ്യനല്ല ദൈവം, എന്നാൽ ഇത് ഒരു മനസ്സിലാക്കാൻ തക്ക വേണം. ഇതാ അതിന് നടുവേല് യഹോവ എന്ന് പേര് കൊടുത്തിരിക്കുന്ന കാണാം. അതിന്റെ നടുവിൽ യഹോവ എന്ന പേര് നടുവിൽ യഹോവ എന്ന പേര് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇനി ഇതാ അതിന് ഒരു കൈക്ക് വചനം എന്ന് പേര് കൊടുത്തിരിക്കുന്നത് കാണാം. മാർഗ്ഗൈക്ക് ആത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇവിടെ എത്ര ദൈവമുണ്ട്? ഒറ്റ ദൈവമേ ഉള്ളൂ, പിതാവായ ഏക ദൈവമേ ഉള്ളൂ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ തർക്കിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസത്തെ അറിവില്ലാത്ത വ്യക്തിത്വങ്ങളായി തീരരുത്. അപ്പൊ ഏകദേവ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ, യേശു ഒരിക്കലും നുണ പറയുകയില്ല, യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഏക സത്യ ദൈവം അതാണ് പിതാവ്. ആ പിതാവ് മാത്രമേ ഉള്ളൂ. ആ പിതാവിന്റെ മാനേജിങ് ഹാൻഡാണ് വചനം, മാനിഫെസ്റ്റിംഗ് ഹാൻഡാണ് പരിശുദ്ധാത്മാ. ഇത് മനസ്സിലാക്കിയാണ് ഇനി ഇതുമായിട്ട് ബന്ധം. പന്ത്രണ്ട് വചനം വായിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് മുന്നോട്ടേക്ക് പോകാം. 107 സങ്കീർത്തനം 20 വാക്യം ദൈവം പറയാണ്, ഞാൻ എന്റെ വചനത്തെ അയച്ചു നിന്നെ അസൗഖ്യമാക്കും. അപ്പോ ആ വചനം ആരുടേതാണ്? ദൈവത്തിന്റെ വചനോ? ദൈവത്തിന്റെ ഞാൻ എന്റെ വചനത്തെ, ഈ വചനമാണ് ആര്? ക്രിസ്തു. എന്റെ വചനത്തെ അയച്ച ഞാൻ എന്റെ ഏട് വലത് കൈകൊണ്ട് ഇതാ ബൈബിൾ എടുത്തിരിക്കുന്നു, ഇതാ ഞാൻ എന്റെ ഏടത് കൈകൊണ്ട് ഇതാ ഞാൻ ഗ്ലാസ് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ എന്റെ വചനത്തെ അയച്ച് നിന്നെ സൗഖ്യമാക്കുന്നു. നമ്മൾ പലപ്പോഴും കേട്ടുള്ള വാക്യമാണത്. അതിന്റെ 20 വാക്യം, അവൻ തന്റെ വചനത്തെ അയച്ച് സൗഖ്യമാക്കി അവരുടെ കുഴി എഴുന്ന അവരെ വിളിച്ചു. അവൻ തന്റെ വചനത്തെ, ആരാ അവൻ? ഏക സത്യ ദൈവമായ പിതാവ് യഹോവയ ദൈവം തന്റെ വചനത്തെ തന്റെ ക്രിസ്തുവിനെ അയച്ച് സൗഖ്യമാക്കി. ഇതാ ഇനി അടുത്ത വാക്യം, യോഹനൻ 14:16 അവിടെ ക്രിസ്തു പറയുകയാണ്, ഞാന് പിതാവിനോട് പ്രാർത്ഥിക്കും, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ശ്രദ്ധിച്ചേ, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് എന്ത് ചെയ്യും? മറ്റൊരു കാര്യസ്ഥനെ. എന്താണ് കാര്യസ്ഥൻ? കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന ആളാണ്, കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന ആളാണ് മറ്റൊരു കാര്യസ്ഥനെ. അപ്പൊ ഞാൻ ആരാണ്? ഞാനും കാര്യസ്ഥനാണ്. ഇതാ പിതാ പരിശുദ്ധാത്മാവ് മറ്റൊരു കാര്യസ്ഥനാണ്. ആരും തരും? പിതാവ് തരും. ശ്രദ്ധിച്ചേ, നമ്മുടെ രണ്ട് കൈകളുണ്ടോ? ഇവരുടെ പേര് കാര്യസ്ഥന്മാർ, കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന വ്യക്തി. ഇന്ന് ഇന്ന് പല കാര്യങ്ങളും കുഞ്ഞുങ്ങളെ നിങ്ങൾ ചെയ്തില്ലേ? ആ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചെടുത്ത അറിവുമാരല്ലേ? ഇവരെ ഇവർ കാര്യസ്ഥന്മാരെ, നമ്മുടെ കാര്യങ്ങൾ നടത്തി സ്ഥാപിച്ചെടുക്കുന്നവരെ കാര്യസ്ഥന്മാരെ. മനസ്സിലായോ? ഇതാ പിതാവിന്റെ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ വന്നത്, എന്നാ ഞാനിപ്പോ ഇതാ തിരിച്ചു പോവുകയാണ്. എന്നാൽ ഇനി അടുത്തത് പിതാവിന്റെ കാര്യങ്ങൾ ചെയ്യുവാൻ മറ്റൊരു കാര്യസ്ഥനെ പിതാവ് അയക്കും. അപ്പോ പിതാവ് അയക്കുന്ന മനുഷ്യന്താവ ആരാ? യേശുവിനെ അയച്ചത്, പിതാവ് അയച്ചത്. ഞാൻ എന്റെ വചനത്തെ അയച്ചു നിങ്ങൾ സൗഖ്യമാണ്. തുടർന്ന് പറയുന്നു, ഞാൻ എന്റെ ആത്മാവിനെ അയച്ച് നിങ്ങൾ എന്റെ വഴികൾ നടക്കുമാറാകും. ശ്രദ്ധിച്ചേ, രണ്ടും ആരുടെ തന്നെയാ? ഒരേ പിതാവിന്റെ തന്നെയാ രണ്ടും, ഒരേ പിതാവിന്റെ തന്നെയാ രണ്ടും. അപ്പൊ ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ, ആ ലാംഗ്വേജിൽ കേട്ടാ തന്നെ അറിയാം, മറ്റൊരു കാര്യസ്ഥനെ, അവൻ പിതാവിന്റെ കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന വ്യക്തിത്വം, ഇതാ മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടി ഇരിക്കേണ്ടത് നിങ്ങൾ തോരും. അതാണ് ആ വ്യക്തിത്വമാണ് പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി പറയാണ് ആ പരിശുദ്ധ ആത്മാവ് എന്താ ചെയ്യണേ? അവിടെ എഴുതിയിരിക്കുകയാണ് യോഹന്നൻ 14:13, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യും? അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കുക, താൻ കേൾക്കുന്ന സംസാരിക്കുക, വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോ ഒരു വ്യക്തി നമുക്ക് എന്ത് ചെയ്തു? ഒരു വ്യക്തി നമുക്ക് ഇതാ കർത്താവ് യേശു ഭൂമിയിൽ കടന്നു വന്ന് ദൈവരാജ്യ സന്ദേശം പിതാവ് അറിയിച്ചത് അറിയിച്ചു, കാൽവരി ക്രൂശ് നമുക്ക് വേണ്ടി യാഗമായി, നമ്മളെ രക്ഷിച്ചു, നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ റിഡീം ചെയ്തു. അതൊരു കാര്യ ദൈവത്തിന്റെ കാര്യസ്ഥ വേല. ഇതാ ഒരു കൈ ചെയ്തെടുക്കുന്നത് പോലെ വചനം ചെയ്തെടുക്കും. അപ്പോൾ തന്നെ ഇതാ അടുത്ത കാര്യസ്ഥനായിരിക്കുമെന്ന് ഇതാ ഈ കൈ പറയാണ്, വേറൊരു കൈ കൂടിയുണ്ട് അത് വരുന്നുണ്ട്. അപ്പോ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനായിരിക്കും മറ്റൊരു കാര്യസ്ഥനായിരിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വന്നിട്ട് ഇനി എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വന്ന് നിങ്ങളെ സത്യത്തിന് വഴി നടത്തും. പ്രിയ സഹോദരങ്ങളെ, ഇതല്ല യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് ഒരു പ്രവചനവാക്യവുമായുള്ള ബന്ധത്തിൽ എഴുതിയിട്ടുണ്ട്. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 48:10 അതിന്റെ 16-17 വാക്യങ്ങളിൽ അവൻ എഴുതിയിരിക്കുന്നു, ഇസ്ലാമക്കാരുടെ പ്രവചനമാണ്. നിങ്ങൾ അടുത്തു വന്നിത് കേൾപ്പിൻ, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്, അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ കൊണ്ട്. ഇപ്പോഴോ ശ്രദ്ധിക്കുക, യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഇപ്പൊ എത്ര പേര് നിങ്ങൾക്ക് അവിടെ കാണാം? യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. യഹോവ, ഇത് ക്രിസ്തുവിന്റെ വാക്കുകളായിട്ടാണ് കരുതപ്പെടുന്നത്, വചനത്തിന്റെ വാക്കുകൾ. യഹോവയായ കർത്താവ് എന്നെയും, അതായത് ക്രിസ്തുവിനെയും, പിന്നെ തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാ, തുടർന്ന് ആ യഹോവയായ കർത്താവ് എന്നെയും അയച്ചു, തന്റെ ആത്മാവിനെ അയച്ചു. എന്നെ, അതായത് ക്രിസ്തു ആരാണ്? ക്രിസ്തു അവിടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മളെ വീണ്ടെടുക്കുന്ന വ്യക്തിയാണ്. പരിശുദ്ധാത്മാവാരാണ്? നമ്മളെ നയിക്കുന്ന വ്യക്തിയാണ്. അവൻ എഴുതിയിരിക്കുകയാണ്, യഹോവ രണ്ട് രീതികളും വെളിപ്പെടുകയാണ്. താഴെ വാക്യം, ഇസ്രായേലിന്റെ പരിശുദ്ധന നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ. വീണ്ടെടുക്കുന്ന ആരിലൂടെയാണ്? വചനത്തിലൂടെയാണ്, ക്രിസ്തുവിലൂടെയാണ്. യഹോവ ഇപ്രകാരം അവൻ ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന. അപ്പൊ നിന്നെ നടത്തുന്ന ആരാണ്? യഹോവ തന്റെ ആത്മാവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ നടത്തുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇവിടെ ഇവിടെ ആ ദൈവത്തിന്റെ, ഒരേ ഒരു ദൈവത്തിന്റെ രണ്ട് പ്രവർത്തനങ്ങളെ നമുക്കിവിടെ കാണാം. വചനത്തിലൂടെയുള്ള പ്രവർത്തനത്തെയും അപ്പോൾ തന്നെ ആത്മാവിലൂടെയുള്ള പ്രവർത്തനത്തെയും നമുക്കിവിടെ കാണാം. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ. വീണ്ടെടുപ്പുകാരൻ വചനമാണ്, ക്രിസ്തുവാണ്. യഹോവ ഇപ്രകാരം ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടത് വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന. നിന്റെ ദൈവമായ, നീ പോകേണ്ടത് വഴി നിന്നെ നടത്തുന്നതാരാ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവരുടെയാണ്, യഹോവയുടെ ആത്മാവ് അത്രേ പരിശുദ്ധാത്മാവ്. വീണ്ടെടുപ്പുകാരനായ വചനമാരുടേതാണ്, യഹോവയുടെ വചനമാണ്. യഹോവയെ തന്റെ വചനമായി ചെന്ന് സൗഖ്യമാക്കിയാണ് എന്നെ വീണ്ടെടുക്കുകയാണ്. കുഞ്ഞുങ്ങളെ, ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അവിടെ നിങ്ങൾ പോട്ടെ. അപ്പോ വചനവും പരിശുദ്ധാത്മാവും പിതാവായ യഹോവയായ എന്ന പേരുള്ള ഏക ദൈവത്തിന്റെ മാനേജിങ് ആൻഡ് മാനിഫെസ്റ്റിംഗ് ഹാൻഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്, ദ സ്ട്രക്ചർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. എനിക്ക് ഫേസ്ബുക്കിലുള്ള ഒരു വലിയ സങ്കടമുണ്ട്, ഈ വളരെ ശ്രേഷ്ഠകരമായ ചിന്ത കാണാൻ കഴിയുന്നില്ലല്ലോ. ഇതാ ദ സ്ട്രക്ചർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. പ്രിയ സഹോദരങ്ങളെ, ഒരു ദൈവരാജ്യത്തിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലുള്ള കൺഫ്യൂഷനുകളെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ആത്മമണ്ഡലത്തിൽ വളരുവാനായിട്ട് കഴിയും. യാത്ര ഒഴിവാക്കി, അതായത് കൺഫ്യൂഷൻസ് ഒഴിവാക്കി വളരുവാൻ കഴിയും. നിങ്ങൾക്ക് കാണാം, ഇതാ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്നത് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നു, അതിന്റെ താഴെ ക്രൈസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നു, അതിന്റെ താഴെ മാൻ, അതിന്റെ താഴെ വുമൺ. ഇതാണ് ദൈവരാജ്യത്തിന്റെ സ്ട്രക്ചർ. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഇതാ ആ ഗോഡ് എന്ന ഭാഗത്ത് നടുവിലൂടെ ഒരു നദി, ഒരു പച്ച കളറുള്ള ഒരു നദി വരുന്നത് എന്താണ്? താഴേക്ക് ഭൂമിയിലെ ഒഴുകി വരുന്ന ഒരു കാര്യത്തിന് കാണാൻ കഴിയും. അത് റെപ്രസെന്റ് ചെയ്ത് വേറെ ആരെയുമല്ല, പരിശുദ്ധാത്മാവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോ ദൈവരാജ്യത്തിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. ഈ ദൈവരാജ്യത്തിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി ഈ സ്ട്രക്ചറിൽ നിന്നാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകും. ഈ സ്ട്രക്ചർ നമ്മൾ നിൽക്കുന്നില്ലയോ നമുക്ക് റിസൾട്ട് ഉണ്ടാകും, റിസൾട്ട് ഉണ്ടാവുകയില്ല. കാരണം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരും. അത് വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല, അത് വരുന്നത് ക്രിസ്തുവിൽ നിന്നല്ല, അത് വരുന്നത് ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ് വരുന്നത്. അപ്പോ സ്റ്റാർട്ടിംഗ് പോയിന്റ് മിസ്സായാൽ ബാക്കിയൊക്കെ മിസ്സായി. ഇന്ന് മനുഷ്യന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മിസ്സാവുകയാണ്. കാരണം ശ്രദ്ധിച്ചേ, ഇന്നത്തെ അറിവില്ലായ്മയിലൂടെ ഈ ട്രാൻസ്ലേഷൻ, യേശു ഒരിക്കലും പറയാത്തതും അപ്പോസ്തലന്മാർ പറഞ്ഞ് സമയം കളയാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് ഇതാ അവർ സമയം കളയുകയാണ്. അതായത് യേശു ക്രിസ്തു പറഞ്ഞു, ഇതാ യേശു ക്രിസ്തുവിന്റെ ആദ്യം പിതാവിനോട് കൂടെയായിരുന്നു, പിതാവായിരുന്നു അല്ലെങ്കിൽ ദൈവമായിരുന്നു എന്നും നിത്യ പിതാവെന്നും ഒക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പിതാവോട് കൂടെ ആയിരുന്നു, ആ ടെൻസ് നോക്കി ആയിരുന്നു, ദൈവമായിരുന്നു. എന്നാൽ ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായം പറയുന്നു ദൈവത്തോടുള്ള സമത്വം വേണ്ടെന്ന് വെച്ചു. പക്ഷെ ഇത് നമ്മൾ സമ്മതിക്കത്തില്ല. ഇതാ നമ്മുടെ വിഷയം, സമത്വം വേണ്ടെന്ന് വെച്ചു. അന്നിട്ട് എന്ത് ചെയ്തു? തന്നെ താൻ ഒഴിച്ചു. നമ്മൾ ഈ ബൈബിൾ എത്തോ പറയണം, അതിന് സമ്മതിച്ചു കൊടുക്കണം, അതിന് സമ്മതിച്ചു കൊടുക്കണം. ഇതിന് മനസ്സില്ലെങ്കിൽ ആർക്കെ നഷ്ടം, അവനവന് പോയി. തന്നെത്താൻ ഒഴിച്ചു. എന്താണ് ഒഴിച്ചു വെച്ചത്? ആ ദൈവത്തോടുള്ള സമത്വം. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് താൻ പുത്രനായി മാറി. എപ്പോ? സൃഷ്ടിയുടെ ആരംഭത്തിൽ. ഇതാണ് ബൈബിൾ പറയുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാ. പുത്രനായി മാറി, വചനമായി മാറി, സൃഷ്ടിപ്പിൽ പിതാവിന് വേണ്ടി പിതാവ് തന്നിലൂടെ എല്ലാം സൃഷ്ടിച്ചു. ഇത് താനാണ് സകലത്തെയും മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഇനി മാനവരാശിയുടെ തുടക്കത്തിലേക്ക് വന്നപ്പോ മാനവരാശിയുമായുള്ള ബന്ധത്തിൽ താൻ ആ വചനം മാംസമായി വീണ്ടും ഇതാ ഭൂമിയിലേക്ക് വന്നു ഒരു മനുഷ്യനായി. അപ്പോഴാണ് കന്യ ഗർഭിണിയായി പുത്രനെ പ്രസവിച്ചത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലത്തില് ഇറങ്ങി വന്നതിനെ കുറിച്ച് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതെന്തിനാണ്? ഒരു ഓപ്പറേഷന് വേണ്ടിയാണ് വന്നത്. ഇത് നമ്മൾ സമ്മതിക്കുന്നില്ല എങ്കിൽ നമുക്ക് അപകടമാണ്. അപ്പോ ഇത് യേശു ഭൂമിയിലേക്ക് വന്നിട്ട് യേശു ഒരിക്കലും പറഞ്ഞില്ല ഞാനാണ് ദൈവം എന്ന്. യേശു സമയം വിലക്കെടുത്തിയില്ല, അതിന് സമയം കളയാൻ കളഞ്ഞില്ല അതിനു വേണ്ടി. പക്ഷെ നമ്മൾ ഇത് സമയം കളയുകയാണ്. യേശു ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം കളയല്ലേ? അപ്പോസ്തലന്മാർ യേശു ദൈവമാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും തെളിയിക്കാൻ പോയോ? ഇല്ല. കാരണം അവർക്കറിയാം യേശു നേരത്തെ ആരായിരുന്നു? ദൈവമായിരുന്നു. വചനം നേരത്തെ ആരായിരുന്നു? വചനം ദൈവമായിരുന്നു. എന്നാൽ അവിടുന്ന് ആ സ്ഥാനം വേണ്ട എന്ന് വെച്ച് താഴേക്ക് വന്നിട്ട് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നിട്ട് ഇത് താൻ ദൈവമെന്ന് തെളിയിക്കുകയല്ല യേശു ചെയ്യുന്നത്. ആ പിതാവ് താൻ എവിടെ നിന്നാണ് പുറപ്പെട്ടത്? ആ പിതാവ് ഇപ്പോഴും ദൈവമായി അവിടെ തന്നെയുണ്ട്. ആ പിതാവിനെ, ദൈവത്തിന്റെ വചനം യോഹന്നാൻ 1:18 പറയുന്നു, ഈ പിതാവിനെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മാറിലിരിക്കുന്ന പുത്രൻ ഈ പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. അതായിരുന്നു യേശു ചെയ്യുന്നത്. അല്ലാണ്ട് താൻ പിതാവാണ് താൻ ദൈവമാണെന്ന് തെളിയിക്കുക എല്ലായിരുന്നു യേശു ചെയ്യുന്നത്. നിങ്ങൾക്ക് പുസ്തകത്തിൽ എവിടെയെങ്കിലും അത് കാണിച്ചു തരാമോ? ഇനി അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാമോ യേശു ദൈവമാണെന്ന് തെളിയിച്ചുകൊണ്ടിരുന്നത്? ഇല്ല, അവരൊന്നും അതിനുവേണ്ടി സമയം കളഞ്ഞില്ല. നമ്മളാണ് ഇന്ന് അറിവില്ലാതെ ഇതിനു വേണ്ടി സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളാണ് സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശു അപ്പോസ്തലന്മാരെ ചെയ്യാത്ത പദ്ധതിക്ക് വേണ്ടി നമ്മൾ സമയം വെറുതെ കളയല്ലേ? അതുകൊണ്ടൊന്നും നമുക്ക് ഒരു ഗുണവും ഇല്ല. കേൾക്കുന്ന മനുഷ്യരെ തെറ്റിച്ച് കളയാനേ പറ്റുകയുള്ളൂ. പകരം ഈ പുസ്തകം എന്താണ് പറഞ്ഞത്, യേശു എന്താണ് പറഞ്ഞത്, അത് ചെയ്യേ. യേശു പറഞ്ഞത് ദൈവരാജ്യ സുവിശേഷമാണ്. ആ സുവിശേഷം ബൈബിളിലെ സിലബസിൽ പോലും ഇല്ല എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ വീറും വാശിയും അതവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേ? ഡിബേറ്റ് നടത്ത. അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഇതിൽ 22 പ്രാവശ്യം സുവിശേഷത്തിന് മാത്രം തന്നെ അനുഗമിക്കാൻ പറഞ്ഞിട്ട് ആ അനുഗമനത്തെ കുറിച്ച് പറയാതെ യേശുവിനെ ആരാധിക്കും എന്ന് പറഞ്ഞ് ഈ പുസ്തകത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. നമ്മൾ അതിനെ പുറകെ ഓടിക്ക് പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ അനുഗമിക്കുന്നത് തന്നെ ഒരു ആരാധനയല്ലയോ? അപ്പൊ ഈ പുസ്തകം പറയാത്ത വേറൊരു ഡയറക്ഷനിലേക്ക് പിശാച് ഇന്ന് പലരെയും കൊണ്ടുപോയി കഴിഞ്ഞു. എന്നിട്ട് അതിന് പേരിട്ടത് സുവിശേഷീകരണമാണ്. ഇവർക്ക് റിസൾട്ട് വരുന്നില്ല. റിസൾട്ട് അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവരാജ്യത്തിന്റെ സ്ട്രക്ചറിൽ വന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് വരികയുള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇതിലെ യേശു ദൈവം എന്ന് പറയുന്ന പല വാക്യങ്ങൾ ഉണ്ടല്ലോ. പ്രിയ സഹോദരങ്ങളെ, എന്നെയും കുഴപ്പിച്ചത് ഇത് തന്നെയായിരുന്നു. എന്നെയും കുഴപ്പിച്ചത് ഇത് തന്നെയായിരുന്നു. യേശു ക്രിസ്തു ഒരു വാക്കത്ത് പറയുന്നു, പിതാവായ ഏക സത്യ ദൈവം പിതാവ് മാത്രമാണ്. അപ്പോ ഈ പുസ്തകത്തിൽ അവിടെ ഇവിടെ പറയുന്നു, അല്ല യേശുവാണ് ദൈവം. ഞാൻ ആകെ കുഴഞ്ഞു, ഞാൻ ആകെ കുഴഞ്ഞു. ഒരു ഭാഗത്ത് പൗലോസ് പറയുന്നു, പിതാവായ ഏക ദൈവമേ തന്നുകൊള്ളൂ. കുറച്ചു കഴിയുമ്പോ അതേ പൗലോസ് തന്നെ പറയുന്നു, യേശുവാണ് നമ്മുടെ മഹാദേവൻ. ഞാൻ കുഴഞ്ഞു, നിങ്ങൾ കുഴഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കുഴഞ്ഞു. തുടർന്ന് ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശവും ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പും കൂടി കടന്നു വന്നപ്പോ സ്വർഗത്തിലെ ദൈവം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, യേശു 34:16 പ്രകാരം വ്യാഖ്യാനിക്കുമ്പോ കാര്യങ്ങൾ നോക്കുമ്പോ ദൈവത്തിന്റെ പദ്ധതിയിലൂടെ കാര്യങ്ങൾ നോക്കുമ്പോ നമുക്ക് ഈ ബൈബിളിൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇടർച്ച ഇല്ല എന്നും ശത്രുക്കളെ കാണത്തില്ല എന്ന് ഇണകളെ കാണത്തുള്ളൂ എന്ന് മനസ്സിലായി. നല്ലൊരു ഭാഗത്തും ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ സംഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെയുള്ള ചില ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളാണ് നിങ്ങളിത് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലോർഡ് ഐ ലവ് യു. ഇതാ നിങ്ങൾക്ക് ആ സ്ട്രക്ചർ, കിങ്ഡം സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതാ ഈ സ്ട്രക്ചർ നിങ്ങൾ മാറിപ്പോകരുത്. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂമിലൂടെ കാണുന്നവർക്ക് അറിയാം, ഫേസ്ബുക്കിലൂടെ കാണുന്നവർക്കൊന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരട്ടെ. ഇതാ അവിടെ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് പിതാവായ ദൈവം ഗോഡ്, അതിന്റെ താഴെ ക്രിസ്തു. ക്രിസ്തുവിനെ ഗോഡ് എന്നല്ല അവിടെ പറയുന്നത്, ലോർഡ് എന്നാണ് പറയുന്നത്. ലോർഡ് കർത്താവ്. അതിന്റെ താഴെ പുരുഷൻ, മനുഷ്യൻ. അതിന്റെ താഴെ സ്ത്രീ. ഇതാണ് കിങ്ഡം സ്ട്രക്ചർ, ദൈവരാജ്യത്തിന്റെ സ്ട്രക്ചർ. ഫസ്റ്റ് കൊരിന്ത്യൻ 11:3 കാണാം, എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു. പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, സ്ത്രീയുടെ തല പുരുഷൻ. ഇനി ശ്രദ്ധിച്ചോട്ടോ, ശ്രദ്ധിച്ചോട്ടോ. ക്രിസ്തുവിന്റെ തല ദൈവം. ഇത് പറയണ എവിടെയാ? ബൈബിളിലാണ്. പിടുത്തം കിട്ടിയോ? നേരത്തെ ദൈവത്തോട് കൂടെ ആയിരുന്നവൻ, ദൈവമായിരുന്നവൻ ആ സ്ഥാനം വേണ്ട എന്ന് വെച്ച് തന്നെത്താൻ ഒഴിച്ചു. ദൈവപുത്രനായി ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പിന്നെ ആ പുത്രൻ എന്ത് ചെയ്തു? ഇതാ ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വച്ചു. അപ്പൊ ഈ ഒരു തലം നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു യാത്ര, ക്രിസ്തുവിന്റെ യാത്ര നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മളെയും ക്രിസ്തുവിൽ ഏറ്റെടുത്ത് നമ്മളെ കൊണ്ട് തിരികെ പിതാവിലേക്ക് ചെല്ലും. അങ്ങനെ നമ്മൾ ആ ദൈവ കുടുംബത്തിന്റെ ഒരു ഭാഗമായി ക്രിസ്തുവിൽ തീരും. ഈ ദൈവിക ഓപ്പറേഷൻ നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഇവിടെ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മളുടെ ആത്മീക യാത്രയിൽ നമ്മൾ പുരോഗതി പ്രാപിക്കുകയില്ല. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ ഈ കിങ്ഡം സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് ട്രാൻസ്ലേഷനുകളുടെ പദ്ധതി എന്ന് പറയുന്നത് തെറ്റായ ട്രാൻസ്ലേഷനുകളുടെ പിശാൻ ചെയ്യുന്നത് ഇതാ ക്രിസ്തുവിന്റെ തല ദൈവമെന്നല്ലേ, ക്രിസ്തുവിന്റെ തല ദൈവമെന്നല്ലേ. ആ ക്രിസ്തുവിനെ പിടിച്ച് അങ്ങ് ദൈവമാക്കിയിട്ട് യഥാർത്ഥ ദൈവത്തെ അങ്ങ് ഇല്ലാതെയാണ്. അതായത് പിതാവിനെ അങ്ങ് മറയ്ക്കും, ദൈവം ഇല്ലാതെയാകുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ അങ്ങ് മറച്ചു കളയും. നമ്മുടെ ജീവിതത്തിൽ അങ്ങ് മറച്ചു കളയുമ്പോൾ നമുക്ക് പിന്നെ പിതാവിനെ കുറിച്ച് അറിയുന്നില്ല. എന്നാൽ യഥാർത്ഥ ക്രിസ്തു എന്താ ചെയ്യുന്നത്? ക്രിസ്തു യഥാർത്ഥത്തിൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പിതാവിനെ ആരും കണ്ടിട്ടില്ല, തന്റെ മാറിലിരിക്കുന്ന പുത്രൻ ഇതാ പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. ഇതാണ് സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തു ചെയ്യുന്നത്. പക്ഷെ ഭൂമിയിലെ ക്രിസ്തുക്കൾ ഇതാ നല്ലൊരു പങ്കും പിതാവിനെ വെളിപ്പെടുത്തുന്നതേയില്ല. പിതാവിനെ വെളിപ്പെടുന്നതാണ് ദൈവരാജ്യം, വെളിപ്പെടുത്തുന്നതേയില്ല. പിതാവിനെ മറയ്ക്കുകയാണ്, താൻ തന്നെ അങ്ങ് പിതാവായി നിലകൊള്ളുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കുക. പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു, പുത്രനിലൂടെ, അതെ പുത്രനാണ് സകലത്തെയും വഹിക്കുന്നത്. സകല നാമത്തിന് ഉപരിയായ നാമം പുത്രന്റെ നാമമാണ്. എക്സെപ്റ്റ് വൺ, ശ്രദ്ധിക്കൊൺ, പിതാവിന്റെ നാമത്തിന്റെ കീഴിലെ പുത്രന്റെ നാമമുള്ളൂ. എവിടെ പറയുന്നു? ബൈബിള് പറയുന്നു. സകലതും അവന്റെ കാൽ കീഴിലാക്കി, പക്ഷെ സകലത് കീഴാക്കി കൊടുത്തവൻ ഒഴികെ എന്ന അർത്ഥം. ഞാൻ പറയുന്നതല്ല കേട്ടോ, ബൈബിള് പറയുന്നത്. ഞാൻ ബൈബിള് പറയാന്ന് പറയാത്ത പറയുന്നത് നിങ്ങൾ എന്നെ തിരുത്തും. ശ്രദ്ധിച്ച് അത് നിങ്ങൾ എന്നെ സഹായിക്കുകയാണ്. ഹലലുയ്യ. ഇതാ അപ്പൊ ഈ ക്രിസ്തുവിനെ കൊണ്ട് ഏറ്റവും മുകളിലേക്ക് ആകുന്നു, പിതാവിനെ ക്യാൻസൽ ചെയ്യുന്നു. അത് പാടില്ല. ക്രിസ്തുവിന്റെ സ്ഥാനം ലോർഡ്, കർത്താവ് എന്നാണ്. ആ കർത്താവിന് കർത്താവിന്റെ സ്ഥാനം കൊടുക്കുക. നമ്മൾ ആ ക്രിസ്തുവാകുന്ന തലയോളം വളരണം. അങ്ങനെ ആ വളർച്ചയിലാണ് നമ്മൾ പിതാവിനോട് ഒന്നാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലലുയ്യ. തെറ്റായി പഠിപ്പിക്കുന്നത് മൂലം പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് വരികയാണ്. ഇനി ഇതാ ഈ ഒരു സ്ട്രക്ചർ, ഇതാ പുരുഷൻ സ്ത്രീയുടെ നില, പുരുഷന്റെ നില, ക്രിസ്തു ക്രിസ്തുവിന്റെ നില, ദൈവം എന്ന് ബൈബിൾ പറയുന്നു. അതിന് നമ്മൾ അംഗീകരിക്കുക, അതിനംഗീകരിക്കുക. അതിനെ അംഗീകരിക്കാതെ ഞാൻ ക്രിസ്തുവാണ്, ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സമയം മുഴുവൻ കളഞ്ഞുകൊണ്ട് ഒരു കൊള്ളവുമില്ല. ക്രിസ്തുവോ അപ്പസ്തോലന്മാരോ അങ്ങനെ ഒരു പരിപാടിക്കേ പോയിട്ടില്ല. നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞത് ക്രിസ്തുവിനെ ദൈവം വിശ്വസിക്കാനല്ല പറഞ്ഞത്. ഇതാ റോമാലേഖനം 10:9 വാക്യം പറയുന്നു, ഇതാ ക്രിസ്തുവിനെ കർത്താവെന്ന് ലോഡെന്ന് വിശ്വസിക്കുക. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിലോ, അന്നിട്ട് ദൈവം അവനെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നമ്മൾ വാവണ്ടേറ്റ് പറയും. അതെ, ക്രിസ്തുവിനെ കർത്താവ് എന്ന് വാവണ്ട് പറയണം, ദൈവം എന്നല്ല, കർത്താവ് എന്ന് വാവണ്ട് പറയണം. പിന്നെ ശ്രദ്ധിച്ചേ, ദൈവം ക്രിസ്തുവിനെ, ഈ കർത്താവിനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നാം വിശ്വസിക്കുകയും വേണം. ഇങ്ങനെയല്ലയോ ബൈബിൾ? ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഒന്ന് വായിച്ചോ, തെറ്റാണെങ്കിൽ വേണം തിരുത്തം. ഓൾഡോട് റോമലേഖനം 10:9 യേശുവിനെ ദൈവമെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടുമെന്നാണോ? യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് ഹൃദയം വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടുമെന്നാണോ നിങ്ങളുടെ ബൈബിളിൽ? ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണം, എന്നെ സഹായിക്കുക. നിങ്ങൾ അത് വേണ്ടി നമുക്ക് അകപ്പടിയുള്ള പ്രകാശം വിശുദ്ധ ബൈബിളാണ്. തെറ്റായാൽ നമുക്ക് റിസൾട്ട് വരുന്നില്ല, ശരിയാണെങ്കിൽ റിസൾട്ട് വരും. ശ്രദ്ധിച്ചേ, യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞു ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ യേശുവിനെ നമ്മൾ ആരെന്നാണ് പറയണം? ബൈബിൾ പറയും കർത്താവ്, ലോർഡ്, കുര്യോസ്, കർത്തൃത്വം നടത്തുന്നവൻ, നമ്മുടെ തല എന്ന് നമ്മൾ ഏറ്റു പറയണം. പക്ഷെ ക്രിസ്തുവിന്റെ മുകളിൽ വേറൊരു തലയുണ്ട്, ആ തലയാണ് ദൈവം. ഇത് മറന്നുപോകാം. നമ്മളുടെ പഠിപ്പിക്കലിന്റെ കൂടുതലുമുണ്ട് നമ്മൾ ക്രിസ്തുവിനെ പഠിച്ച് ആ ദൈവത്തിന്റെ സ്ഥാനം കൊടുത്തു, ഇനി അതിന് മുകളിലേക്ക് വേറാരുമില്ല. അങ്ങനെയല്ല ബൈബിള് പറയുന്നത്. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കിയ, അങ്ങനെയല്ല ബൈബിള് പറയുന്നത്. തെറ്റായി പഠിക്കരുത്, പഠിക്കുമ്പോൾ ശരിയായി പഠിക്കും. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന തെറ്റാണെങ്കിൽ ഈ ബൈബിളിലെ വചനം കൊണ്ട് എന്നെ തിരുത്തും. ബി ഓപ്പൺ, നമ്മൾ ഓപ്പൺ ആയിരിക്കും. തെറ്റായി പഠിപ്പിച്ചിട്ട് മറ്റു മതസ്ഥരുടെ ഒക്കെ മുമ്പില്, പിന്നെ പ്രത്യേകിച്ച് സുവിശേഷ വിരോധികളുടെ മുമ്പിൽ നമ്മൾ തന്നെ അപഹാസ്യമായി മാറുക. അങ്ങനെയല്ല വേണ്ടത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം മാറിപ്പോകരുത്. ഈ സ്ട്രക്ചർ, കിങ്ഡം സ്ട്രക്ചർ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് പറയാനുള്ളത്. സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഇത് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി തരാം. ശ്രദ്ധിച്ചേ, ഇത് ചില കൺഫ്യൂസിങ് വേർഡുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആകെപ്പാടെ കൺഫ്യൂസ് ചെയ്യും, നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന വേർഡുകളാണ്. അതായത് നിങ്ങളിപ്പോ ഒന്ന് കട്ടി തരുമിനെ, നിങ്ങളിപ്പോ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുക. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോ അവിടെ നിങ്ങൾക്ക് ഡൽഹിക്കാണ് പോകണ്ടേ, അവിടെ ഒരാൾ നിൽക്കുന്നു, അയാളുടെ പേര് അദ്ദേഹത്തിന്റെ പേര് പൗലോസ് എന്നാണ് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ ആദ്യം എടുക്കും. അതായത് നിങ്ങൾ ചോദിച്ചു ഞാൻ ഡൽഹിക്ക് പോകണം, ഡൽഹി എവിടെയാ, ഡൽഹിക്ക് പോകണം ഏത് സൈഡിലേക്കാണ്, സൗത്ത് സൈഡിലേക്ക് പോകണം ട്രെയിൻ നിൽക്കും, നോർത്ത് സൈഡിലേക്ക് പോകണം നിൽക്കണം. അപ്പോ ഉടനെ തന്നെ പൗലോസ് പറഞ്ഞു നോർത്ത് സൈഡിലേക്ക് പോകുന്ന സൈഡിൽ നിൽക്കുക, നോർത്ത് സൈഡിലേക്ക് പോകുന്ന സൈഡില് ഇന്ത്യ പ്ലാറ്റ്ഫോമില് നോർത്ത് സൈഡിലേക്ക് പോകുന്ന നിൽക്കും. അപ്പൊ നിങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോകണെങ്കിൽ ഇടയ്ക്ക് അവിടെ പൗലോസിനെ പോലെ തന്നെ ഒരാളെ എതിരെ ഇങ്ങോട്ട് വരുന്നു, അദ്ദേഹം തീരത്തെ പോലെ തന്നെ ഇരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം ചോദിച്ച ഡൽഹിക്ക് പോകുന്നത് എവിടെയാ, നോർത്തിലാണോ സൗത്തിലാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അയ്യോ ഡൽഹിക്ക് പോകുന്നത് സൗത്തിലേക്ക് പോകുന്ന ഭാഗത്തിൽ നിൽക്കണം, സൗത്തില് സൗത്തില്. നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയി. നേരത്തെ മറ്റേ പൗലോസ് പറഞ്ഞു ഡൽഹിക്ക് പോകണത് നോർത്തിലേക്കാണ്, നോർത്ത് സൈഡിലാണ്, ഡൽഹി നോർത്തിലേക്ക് പോകുന്ന ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കും. കുറച്ച് കഴിഞ്ഞപ്പോ വേറെ അതേ പൗലോസിനെ പോലെ വേറൊരാള് ആ പൗലോസ് പറഞ്ഞു അങ്ങനെയല്ല, അയ്യോ ഡൽഹിക്ക് പോകണമെങ്കിൽ സൗത്തിലേക്ക് പോകുന്ന സൗത്തിലേക്ക്, സൗത്ത് സൈഡിലാണ് ഡൽഹി. അപ്പൊ നിങ്ങൾ ആകെപ്പാടെ കഴിഞ്ഞിട്ടാണ്. ഇതേപോലെയാണ് ബൈബിളിലെ പൗലോസ് എന്ന് നോക്കിയത്, ബൈബിളിലെ പൗലോസ് നമ്മളെ ആകെപ്പാടെ ഇട്ട് കഷ്ടപ്പെടുത്തുക എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ ബൈബിളിലെ പൗലോസ് കഷ്ടപ്പെടുത്തുന്നില്ല, നമ്മുടെ ട്രാൻസ്ലേഷൻ ചെയ്ത പൗലോസന്മാരാണ് ബുദ്ധിമുട്ടുണ്ടായത്. അവരുടെ അവർക്ക് ഈ സംഭവം മനസ്സിലായി, എന്താണ് ഈ സംഭവം. അവരെ അതായത് 30 കോടി ദൈവങ്ങളെയൊക്കെ സേവിച്ച് പരിചയമുള്ള നമ്മുടെ കർണന്മാർ, അവർക്ക് യേശുവിനെ കുറിച്ച് എന്താ തോമസ് ശ്രീഹായും അതേപോലെ മറ്റു പല ഭാഗങ്ങളും അവർ കേട്ടപ്പോ അവരുടെ ചിന്തയില് ആ വിഗ്രഹങ്ങളെക്കാൾ പ്രശസ്തനായ ഒരു ദൈവം. അപ്പോ അവർക്ക് മറ്റു വിഗ്രഹങ്ങൾക്ക് എണ്ണയും പൂമാലയും പൂവൊക്കെ കൊടുത്ത് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചുവെങ്കിൽ ഈ ദൈവത്തിന് അതൊന്നും വേണ്ട, അങ്ങനെയുള്ള ചെലവുകളൊന്നുമില്ല, ഈ ദൈവം സ്തുതിച്ചാൽ മതി ഈ ദൈവത്തിന് കാര്യങ്ങളൊക്കെ കിട്ടും. ഇങ്ങനെയുള്ള ചിന്തയിലാണ് അവർ ചിന്തിച്ചത്. അങ്ങനെ യേശുവിന്റെ ഉദ്ദേശം വിട്ടുപോയി. യേശു വന്നത് പിതാവായ ദൈവത്തെ മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്ത് ഇവരെ ആ പിതാവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി യേശു വന്നെ. ഇതാ അന്നത്തെ യേശു പറഞ്ഞ വഴിയാണ്, സത്യമാണ്, ജീവനാണ്, എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ എത്താനൊക്കെ പറഞ്ഞൊക്കെ വീണ്ടും ഇവരെ യേശുവിനെ വെച്ച് ഇതാ ആ ദൈവം കണ്ട കൂട്ടത്തിൽ പ്രശസ്തനായ ദൈവമാക്കിയാണ് ആരാധിച്ചു. അത് വെച്ച തിയോളജി എഴുതി, അത് വെച്ച തിയോളജി ഒക്കെ എഴുതി. ഇപ്പോ ഇനിയിപ്പോ ബൈബിൾ പ്രകാരം പുതിയ തലമുറകൾ ദൈവമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികള് ഇതാ ഈ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമല്ല, ദൈവമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ബുദ്ധിയുടെ തലത്തിൽ പുസ്തകങ്ങൾ മാത്രം പഠിച്ച് കാര്യങ്ങൾ നടത്തുന്ന വ്യക്തികളും ഇതാ ഇവര് രണ്ടു കൂട്ടരും കാര്യങ്ങൾ എങ്ങനെ ഇറങ്ങി വന്നപ്പോ ഈ പഴയ തലമുറക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നിൽക്കാൻ പറ്റാതെ പിന്നെ അവരും മാത്രമല്ല മറ്റു ജാതികൾ സുവിശേഷ വിരോധികളും ഇതിലെ പുസ്തകങ്ങൾ ബുദ്ധിയുടെ തലത്തിൽ അവരും പഠിച്ചു, അവരും പഠിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്നത്തെ പഴയ തലമുറയ്ക്ക് നിൽക്കുവാൻ പറ്റുന്നില്ല. ഇവരുടെ ഡിബേറ്റുകളിൽ നിൽക്കുവാൻ പറ്റാതെ തളർന്നു പോകുന്ന ദൈവദാസന്മാരെ കണ്ട് ഇവരുടെ മക്കൾ ഇവരുടെ കൂടെ ഉള്ളവര് വിശ്വാസത്തെ ആ ഓൾറെഡി ഉള്ളിൽ സംഭവിച്ചു കഴിഞ്ഞു. കാരണം ഇവർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല ഇതിനെ കുറിച്ച്. കാരണം യേശു വന്ന ലക്ഷ്യം വേറെ, ഇവരെ ഏറ്റെടുത്ത ചിന്ത വേറെ, രണ്ട് തലത്തിലായി. യേശു വന്നതിന് ഉദ്ദേശം വേറെ. യേശു പറയുകയാണ്, യേശു പറയുന്നതിന് കാര്യം എന്ന് പറയുന്നത് പിശാചിന്റെ പ്രവർത്തികളെ തകർക്കാനല്ലോ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. ഇവരാരറിഞ്ഞു പിശാചിന്റെ പ്രവർത്തി എന്താണ്? ഇവര് ചിന്തിച്ചത് എനിക്ക് അന്യവസ്ത്രാദി സർവനന്മകൾ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് പാടിക്കൊണ്ടിരിക്കുക. യേശു വന്നത് ഇതൊന്നും തരാൻ വേണ്ടിയല്ലേ. യേശു വന്നത് പിശാചിന്റെ പ്രവർത്തിനെ അഴിച്ച് ദൈവരാജ്യം മനുഷ്യ ഹൃദയത്തിലും ആ തുടർന്ന് ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാ. ഇവരും വിചാരിച്ചു മറ്റു വിഗ്രഹങ്ങളൊക്കെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് പൂജ കൊടുക്കുമ്പോൾ ഇതാ അവർക്ക് പൂവാന്ന കൊടുക്കുമ്പോൾ എണ്ണ കൊടുക്കുമ്പോൾ അവരുടെ സാധിച്ചെടുക്കുന്നത് പോലെ യേശു ഇതേപോലെ തന്നെ തന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ഇരിച്ചോണ്ട് തെറ്റിപ്പോയി. ഇന്ന് അതുകൊണ്ട് സുവിശേഷ വിരോധികൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ മുട്ടുപറക്കുകയാണ്, ഓടിപ്പോവുകയാണ്, നിൽക്കാൻ പറ്റുന്നില്ല. ഇതാ ഈ വചനം ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പഠിച്ച ആളുകൾ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോ, നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പഠിച്ചാലും ശരിയാകുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്ത്? ചെവിയുള്ളവൻ കേട്ട് ആത്മീയർക്ക് ആത്മീയമായി ഉപയോഗിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ പ്രിയ സഹോദരങ്ങൾ ഈ സ്ഥലം മനസ്സിലാക്കിപ്പോ, ഇനി പണിയാണ് ഞാൻ തെറ്റായി പഠിച്ചു, ഇനി അവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അവനവന്റെ ഭാവിയും തേജസ് നഷ്ടമാകും. സത്യം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാണ്, സ്വതന്ത്രമാക്കണം. സ്വതന്ത്രമാക്കിയില്ലെങ്കിൽ എന്ത് പറ്റി? അത് ഏറ്റെടുത്തവർ സ്വതന്ത്രമാകും, ഏറ്റെടുക്കാത്തവർ ഇതാ സ്വതന്ത്രമാക്കിയവരെ സ്വതന്ത്രമായവരെ പുറത്താക്കും. എന്താ എവിടെ നിന്ന് പുറത്താക്കും? അവരുടെ ചർച്ചിൽ നിന്ന്, അവരുടെ ഗ്രൂപ്പിൽ നിന്ന്, അവരുടെ ഡിനോമിനേഷൻ പുറത്താക്കും. പക്ഷെ നിങ്ങളോ, നിങ്ങളും ഇപ്പോഴും സ്വതന്ത്രമാകാതെ കെട്ടിക്കണം. അധിക സമയത്തിന് അധിക സമയം ആകുമ്പോൾ മരണം നമ്മുടെ ജീവിതത്തെ ടെർമിനേറ്റ് ചെയ്യും. മരണം നമ്മുടെ ജീവിതത്തെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞെ, നീ ജീവിതത്തിലുള്ള ടെർമിനേറ്റ് ചെയ്യും. നീ തന്നെ ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? അതിനോടൊപ്പമുള്ള ജീവിതം നിന്റെ ദൈവത്തിനായി ജീവിക്കണം. അതെങ്ങനെ ദൈവത്തിനായി ജീവിക്കും? നീ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കും. നിങ്ങളൊരു ഗ്രൂപ്പിലോ സംഘടനയിലോ ചേർക്കാൻ വേണ്ടിയല്ല, പകരം ഈ പുസ്തകത്തിലെ സത്യം എന്താണ് നിങ്ങളെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സത്യത്തിൽ ജീവിക്കാം. എന്റെ കൂട്ടത്തിലേക്ക് എന്നുള്ള കൂടണ്ട, കാരണം എനിക്ക് വേറെ ഒന്നിനും ഇപ്പൊ സമയമില്ല. എന്റെ കർത്താവിനോട് കൂടെ നടക്കാനെല്ലാവരും സമയമില്ല. ബാക്കിയുള്ള സമയം കൂടി എങ്ങനെ ഞാൻ ഒഴിവാക്കി എന്റെ കർത്താവിനോട് കൂടെ ആയിരിക്കും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്നോട് കൂടെ കൂടണ്ട, നിങ്ങൾ കർത്താവിനോട് കൂടെ കൂടിക്കൂ. അപ്പൊ നമ്മളെല്ലാം ഒരുമിച്ചാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട ചിന്ത എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കും ചിന്തിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല, എങ്കിലും വരണമെങ്കിലും ചിന്തിക്കുക. അതാ ആ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് പോലെ ഉള്ള ചില ക്രമീകരണങ്ങളാണ് ഞാൻ സ്ക്രീനിലേക്ക് വീണ്ടും കൊണ്ടുവരാം. Oh Lord, I love you. ആദ്യത്തേത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് റോമലേഖനം 9:5. അവിടെ പറയുന്നു, ഇത് സ്ക്രീനിൽ എനിക്ക് കാണാട്ടോ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. ശ്രദ്ധിച്ചോട്ടോ, യേശുവിനെ ദൈവമാക്കുകയാണ് അവിടെ രംഗം. അവൻ സർവത്തിനും ഇത് ദൈവമായി എന്നെങ്കിലും വായിക്കപ്പെട്ടു. ഈ വചനം കേട്ടാൽ ഞാനല്ല, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ശ്രദ്ധിച്ചേ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തു അവനിൽ നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആ വചനത്തിൽ തന്നെ ചില മിസ്റ്റേക്കുകൾ കാണാം. ഈ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ, നമ്മുടെ ഈ അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവളായി ആക്കി എന്നതുപോലെ. ശ്രദ്ധിച്ചേ, ഇതേപോലെ പലരെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സഭ കൊണ്ടുപോയിട്ട്, ഞാൻ കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്നതാണ്, ഇതാ സഭ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രത്യേകം. അവിടെയും ഇവിടെ യേശുവിനെ ദൈവമായി വാഴ്ത്തപ്പെടുത്തിയിരുന്നു. പ്രിയ സഹോദരങ്ങളെ, അപ്പോ ഇത് നേരത്തെ ഇവിടെ കേൾക്കാണ്. ഇതാ ഒരു പോലീസിനോട് ചോദിച്ചപ്പോ ഡൽഹിക്ക് പോലും എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു സൗത്തിലേക്ക് പോകും. ഇതിപ്പോ അടുത്ത വചനത്തിലേക്ക്, നേരെ ഓപ്പോസിറ്റ് അടുത്ത വചനം എഴുതിയിരിക്കുന്നത് കാണാം സ്ക്രീനില്. ഫേസ്ബുക്കുകാർക്ക് സ്ക്രീൻ ഇപ്പൊ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് ദൈവം അനുവദിക്കുക, രണ്ടാമത് അപ്ലോഡ് ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് കാണാം. ഇതാ നേരെ അടുത്ത വാക്യം 1 Corinthians 11:3. ഇപ്പൊ റോമലേഖനം പൗലോസ് എഴുതി കേട്ടോ, ഇനി അടുത്ത പൗലോസ് എഴുതിയിരിക്കുകയാണ്. 1 Corinthians 11:3 അവിടെ, എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നു ക്രിസ്തുവിന്റെ തല ആരാണ്? ദൈവമാണ്. റോം കൊറിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു ക്രിസ്തുവിന്റെ തല ദൈവം, എന്നാൽ റോമലേഖനത്തിൽ പൗലോസ് പറയുന്നു ക്രിസ്തുവാണ് ദൈവം. ആകപ്പാടി പൗലോസ് പ്രശ്നം ഉണ്ടാക്കി. ഇതിൽ ഏതാ നമ്മൾ വിശ്വസിക്കണ്ടേ? വേറെ ഭാഗത്ത് എല്ലായിടത്തും ദൈവത്തിന് വചനം പറയുന്നു ഒറ്റ ദൈവം ഉള്ളതാണ്. ഇവിടെ പറയുന്നു റോമലേഖനത്തിലെ പൗലോസ് പറയാണ് ക്രിസ്തു സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടല്ലോ അല്ലെ, ഫേസ്ബുക്കിൽ ഒരു ബൈബിൾ ശ്രദ്ധിച്ച, സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെടണം. അതേ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലേക്ക് വന്നോ പറയാണ് ക്രിസ്തുവിന്റെ തലയാണ് ദൈവം. പൗലോസേ ഇങ്ങനെ ഞങ്ങൾ ഇട്ട് കഷ്ടപ്പെടുത്തല്ലേ, ഞങ്ങൾ ഏത് വിശ്വസിക്കണം ഏതെങ്കിലും ഒന്ന് പറ പൗലോസേ. എന്തെങ്കിലും ഒന്ന് പറയാം, ഞങ്ങൾ ഈ സഭയെ ഞങ്ങൾ ഈ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെയുണ്ട് കഷ്ടപ്പെടുത്തല്ലേ. അങ്ങനെയെങ്കിൽ പോലീസ് പറയും, ഞാൻ രണ്ട് തലത്തിൽ പറഞ്ഞിട്ടില്ല, ഞാൻ ഒറ്റ തലത്തിലേ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ തലത്തിലേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കത് ചിന്തിക്കാം. ഇതാ അടുത്ത വേറൊരെണ്ണം. ഇത് കഴിയുമ്പോ ഇതാ പോലീസ് ക്ലിനിക്കിലേക്ക് വാണിജ്യം പോവാണ്. രണ്ടാമത്തെ ടൈറ്റസ് രണ്ടാമത്തെയാണ് 12 മുതൽ 13 പന്ത്രണ്ടാം വാക്യം 12-13 വാക്യം കളിച്ച് ഇംഗ്ലീഷ് ബൈബിളും ബൈബിൾ മലയാളം ബൈബിളുമായിട്ട് ഒരു വാക്യത്തിന് അങ്ങോട്ടൊരു വ്യത്യാസമുണ്ട്. അവൻ എഴുതിയിരിക്കുകയാണ് അവിടെ യേശുവിനെ ദൈവമാക്കുന്ന ആദ്യത്തെ വാക്യമാണ്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതായിട്ടും. അപ്പൊ യേശു ഇവിടെ ആരാണ്? പൗലോസ് നമ്മളെ കുഴപ്പിക്കണുണ്ടോ? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. എവിടെ? തൈത്തസില്. ഇനി അതേ പോലീസിന്റെ കൊറിന്ത്യ ലേഖനത്തിലേക്ക് പോകുക. പോലീസ് വീണ്ടും പറയാണ് കൊറിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 8:6 പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. എന്റെ പൗലോസേ, ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടതല്ലേ? ഇതാ തൈത്തസില് തൈത്തസിന്റെ ലേഖനം എഴുതിയ പറഞ്ഞു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. ഉടനെ തന്നെ ഫസ്റ്റ് കൊരിന്ത്യർ 8:6 പറഞ്ഞു, പിതാവായ ഏക ദൈവമേ ഉള്ളൂ. ഏകവും പറഞ്ഞാൽ ഒന്നല്ലേ? അപ്പൊ അത് പിതാവാണെങ്കിൽ എപ്പോഴത്തെ അങ്ങ് എഴുതി തൈത്തസിൽ എഴുതിയിരിക്കുന്നു, മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. ഇതെങ്ങനെ എല്ലാം കൂടി ശരിയാണ് പോലോസേ? അതായത് ശരിക്കും പറഞ്ഞാ ഇവിടുത്തെ വിഷയത്തിനുള്ളൂ ഇന്നത്തെ ക്രിസ്ത്യാനികൾ എങ്ങും പോകും. ഇത് മനസ്സിലാകാത്ത ഈ വഴികളും കൊണ്ട് പോയ ഈ ക്രിസ്ത്യാനികൾ എങ്ങും പോകും, എങ്ങും പോകത്തില്ല. കാരണം ഇതാ ഡൽഹിക്ക് പോകാനാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത്. ഒരു സൈഡിലേക്ക് പോകുമ്പോ പൗലോസ് പറഞ്ഞു, ഇതാ ഡൽഹി സൗത്തിലേക്ക് പോകുന്നതാണ് ഡൽഹി. അത് ഉടനെ തന്നെ സൗത്തിലേക്ക് പറയുമ്പോ വേറെ പൗലോസ് പറയാം, അല്ലല്ലല്ല നോർത്തിലേക്ക് പോകുന്നതാണ് ഡൽഹി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ്, യാത്ര നടക്കുന്നില്ല, യാത്ര നടക്കുന്നില്ല. പക്ഷെ പൗലോസ് ബൈബിളിലെ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് യാത്ര നടക്കുന്നുണ്ട്, ഞാൻ പിന്നിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തുയേശു ദൈവത്തിന്റെ പരമ്പരയുടെ ലക്ഷ്യത്തിനായി ആരാധിച്ചുകൊണ്ടിരിക്കുകയല്ല, ഞാൻ യാത്രയിലേക്ക് ഓടുകയാ, എനിക്ക് യാത്ര നടക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ നല്ലവരും ക്രിസ്ത്യാനികൾക്ക് ഒരു യാത്ര നടക്കുന്നില്ല, അവർക്ക് ഇരുത്തം തന്നെ ഇരുന്നുള്ള ആരാധന മാത്രം. എന്റെ സഹോദരങ്ങളെ, ചതിക്കപ്പെടരുത്. ദൈവസന്ധിയിൽ ഇരിക്കും. ഈ പുസ്തകത്തിനുള്ളത് എവിടെയെങ്കിലും ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്ധിയിൽ ഇരിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ ആ അകത്തുനിന്ന് ആത്മാവ് പറയുന്നത് പുറത്തുനിന്ന് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് തമ്മിൽ പൊരുത്തപ്പെടത്തില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കണം, ഇതിന്റെ യഥാർത്ഥ തർജ്ജമ നിങ്ങൾ അന്വേഷിക്കണം. ഇതാ എന്നിട്ട് ഇതാ KSV KJV നല്ല തർജ്ജമകളാണ്, ഒരുവിധം ഒരു 80% നല്ല തർജ്ജമകളാണ്. അവിടെ നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ ഗ്രീക്ക് അല്ലെ ഹെബ്രായ ഭാഷ ഇന്റർലീനിയർ ബൈബിളിലേക്ക് തപ്പി നോക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്ക് അത് ക്രമപ്പെടുത്തി തരും. വിളിച്ചു വന്നത് ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനുള്ളത്. ഇനി അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് വരുമ്പോ ഇതിപ്പോ രണ്ടായിട്ടോ മാറി നിങ്ങൾക്ക് കാണാം. അവിടെ എഴുതിയിരിക്കുന്നത് പിതാവ് ഏക ദൈവമേ നമുക്കുള്ളൂ. ആ പൗലോസാണ് അതിന് പറഞ്ഞത്, യേശു ക്രിസ്തു മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു രക്ഷിതാവുമാണ്. ഇനി അടുത്തത് പറയാണ്, പിതാവ് ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിന് കാരണഭൂതനും, നാം അവനായി ജീവിക്കേണ്ടത് മാറുന്നു. തുടർന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു, അപ്പൊ യേശു ആയ യേശു ക്രിസ്തു ഏക കർത്താവ് നമുക്കുണ്ട്. അപ്പൊ യേശുവിനെ അവിടെ ലോർഡ് ക്യൂരിയോസ് ലോർഡ് ആക്കി വെച്ചിരിക്കുമ്പോ പിതാവ് അവനെ അവിടെ ദൈവമാക്കി വെച്ചിരിക്കും. എന്നിട്ട് ഇവർക്ക് രണ്ട് ഭാഗം കൊടുത്തിട്ടുണ്ട്. ഒരാള് സകലത്തിനും കാരണമുണ്ട്, പിതാവായ ദൈവം, യേശു ക്രിസ്തു സഹായത്തിന് മുഖാന്തരം. സ്ക്രീനിൽ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നതാണ്. ഇനി അടുത്തത് ഒന്ന് 5:20 വരുമ്പോ ഇവിടെ യോഹന്നാനും ഇതേപോലെ പ്രശ്നം സൃഷ്ടിച്ചതുപോലെ നമ്മൾ കാണുന്നു. യോഹന്നാനും ഇതേപോലെ രണ്ട് തരത്തിലാണ് പറയണേ. യോഹന്നാൻ രണ്ട് തരത്തിൽ പറയുന്നു. ഒന്ന് ലേഖനത്തിൽ ലേഖനം പറയുന്ന പോലെയല്ല സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്നു. രണ്ട് തരത്തിൽ നമുക്കങ്ങനെ തോന്നുന്നു, പക്ഷെ ബൈബിളിൽ അങ്ങനെയല്ല. ബൈബിളിൽ എല്ലാം ഒരേ തരത്തിലേ പറയുന്നുള്ളൂ. ബൈബിൾ അങ്ങോട്ടും കൊണ്ട് കൂട്ടിയടിക്കുന്നില്ല. യേശു 16:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുകയും അതിലൊന്നും ഇണയില്ലാതിരിക്കുകയില്ല. കാരണം യഹോവയുടെ ആത്മാവല്ലോ അത് കൂട്ടിച്ചേർത്തത്. അഞ്ചിന്റെ 20 പറയാണ്, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. കറക്റ്റാണ്. ദൈവപുത്രന്റെ പരിപാടി എന്ന് പറയുന്നത്, വചനത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്, പിതാവിനെ ആരും കണ്ടിട്ടില്ല, തന്റെ മാറിലിരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു. സത്യമാണ് പറയുന്നത്, ദൈവപുത്രൻ വന്നു എന്ന് സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്ന് നാം അറിയുന്നു. നാം സത്യ ദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തു തന്നെയാകുന്നു. അവിടം വരെയും ട്രാൻസ്ലേഷൻ കറക്റ്റാണ്. അത് കഴിഞ്ഞ ഉടനെ പറയുന്നു, അവൻ സത്യദൈവം നിത്യജീവനുമാണ്. ശ്രദ്ധിച്ചേ, ആ യേശുവിനെ പിടിച്ച് എല്ലാ പിതാവിനെയും ക്യാൻസർ ചെയ്യുന്നു പറഞ്ഞു. നമ്മളും അവിടെ ഉണ്ടായിരുന്നു, നമ്മളെയും കാണാനില്ല. യേശുവിനെ മാത്രമാക്കി അവിടെ കൊണ്ടുവന്നിട്ട് പറയുന്നു, ആ യേശു സത്യദൈവം നിത്യജീവനുമാണ്. അപ്പൊ യേശുവിന്റെ ദൈവമായ പിതാവ് പിതാവിനെ അവിടെ ക്യാൻസർ ചെയ്തു. എന്നാൽ ഇംഗ്ലീഷിലേക്ക് സോറി, നമ്മളപ്പം ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഇതാ ഇനി ഇതാ എന്നാ അതേ യോഹന്നാനെ കുറിച്ച് നോക്കുമോ? ഇതാ പൗലോസിന്റെ വിഷയം അതേ യോഹന്നാനിൽ കാണുന്നുണ്ട്. ഇതാ യോഹന്നാൻ 17:3 ഇതേ യോഹന്നാൻ പറയുകയാണ്, ഏക സത്യദൈവമായ പിതാവിനെ കുറിച്ചാണ് ഇത് യോഹന്നാൻ പറയുന്നത്. എങ്കിലും യേശു പറഞ്ഞതാണ് യോഹന്നാൻ പറയുന്നത്. യേശു പറയാണ്, ഏക സത്യദൈവമായ നിന്റെയും. അപ്പൊ ഏക എന്ന് പറഞ്ഞാൽ വേറെ ഇല്ല എന്നതിന്റെ അർത്ഥം. ഏക ഒറ്റ ആളേ ഉള്ളൂ, ഒരുവനേ ഉള്ളൂ, ഏകനേ ഉള്ളൂ. ഏക സത്യദൈവമായ നിന്നെയും ആര് പറഞ്ഞു? യേശു പറഞ്ഞു, നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. ഇതാരെ എഴുതി? യോഹന്നാൻ എഴുതി. അപ്പോ ഈ ഒരു ഭാഗത്ത് യോഹന്നാൻ പറയുന്നു, യേശു പറഞ്ഞു പിതാവായ ഏകദൈവം ആണെന്ന്, പിതാവാണ് ഏകദൈവമെന്ന്. എന്നാൽ മറുഭാഗത്ത് അതേ യോഹന്നാൻ പറയുന്നു, ഇതാ ക്രിസ്തുവാണ് ആ ദൈവം. മൊത്തം ജനം കൺഫ്യൂഷനായി, ജനം കൺഫ്യൂഷൻ, അങ്ങോട്ട് ഇങ്ങോട്ട് കൺഫ്യൂഷനായിട്ട് ജനം നിൽക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിപ്പോ എങ്ങോട്ടേക്ക് പോകും? ഒരു യാത്രയും പോകാൻ പറ്റുന്നില്ല. ഇപ്പോ പിതാവും പുത്രനും തമ്മിൽ കോമ്പറ്റീഷൻ ആയതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഒരു തലമല്ല നമ്മൾ നിൽക്കേണ്ടത്. ബൈബിൾ പറയുന്ന അതെ പുത്രന് സ്ഥാനമുണ്ട്. പുത്രനാണ് നമ്മുടെ കർത്താവ്, പുത്രനാണ് നമ്മുടെ ഫിലിയോസ്, പുത്രനെയാണ് കർത്താവ് ഏറ്റു പറയുന്നത്. പുത്രനാണ് നമ്മുടെ തല. ആ പുത്രൻ ആ തലയിലേക്ക്, ആ ക്രിസ്തുവാകുന്ന തലയോടുള്ള വളർച്ചയാണ് നമ്മൾ സംഭവിക്കേണ്ടത്. അതിലൂടെയാണ് നാം പിതാവിനെ എത്തിച്ചേരേണ്ടത്. ഇതൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ വക ഫാക്ടറി ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ, പരസ്പരം എതിർക്കുന്ന ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ, ഇത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ്. ഒരെണ്ണം നമുക്ക് ചിന്തിക്കാം. ഒരെണ്ണം ആദ്യത്തെ ഉള്ളോടല്ല, ആദ്യത്തെ നമ്മൾ നേരത്തെ കാണുന്നത് റോമലേഖനം 9:5 അത് നമുക്ക് ചിന്തിക്കാം. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തു അവനിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും നീതി ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടു. ഏതൊരു സാധാരണക്കാരും ഈ നമ്മുടെ നാട്ടിലെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇതൊക്കെ വായിക്കുന്ന ബൈബിളായി, അവർക്ക് ഈ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അവരിത് സമ്പൂർണമായ ദൈവവചനം ഒന്ന് ജീവിച്ച് അവർ വായിക്കും, അവർക്കത് മനസ്സിലാകുന്നില്ല. അവർ ഇതിന്റെ മുകളിൽ അവർ പണിയുടെ. അപ്പൊ തെറ്റായ ഒരു ട്രാൻസ്ലേഷന്റെ മുകളിൽ അവർ പണിത് കയറി, നമ്മളെല്ലാം പണിത് കയറി. ഞാനും ഒക്കെ ഇതേപോലത്തെ വചനങ്ങൾ കണ്ട് കൺഫ്യൂഷൻ ആയിട്ട് വീണത് അവരതാണ്. ദൈവം വെളിപ്പെടുത്തി മനസ്സിലാക്കാം. ഇതുമായിട്ട് നമുക്ക് ഇതിന്റെ അടുത്ത ആ വചനത്തിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഇതാ അത് വലുതായിട്ട് കൊടുത്തത് സ്ക്രീനിൽ, നിങ്ങൾക്ക് വലുതായിട്ട് കാണാം. സ്ക്രീനിൽ ഇപ്പൊ വലുതായിട്ട് കാണാം. രണ്ട് വാക്യങ്ങളും ദ കൺഫ്യൂസിംഗ് വേർഡ് 1. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പൗലോസ് ഇപ്പൊ രണ്ട് തരത്തിൽ പറയുന്നതായിട്ട് കാണാം. റോമാലേഖനത്തിൽ ക്രിസ്തു ആണ് സർവത്തിനും മീതെ, സർവത്തിനും മീതെ ദൈവം പറയണം, സർവത്തിനും മീതെ. അതിന്റെ അർത്ഥം ഇനി വേറെ ഒന്നുമില്ല. ബൈബിളിൽ ഈ വചനം വായിക്കുമ്പോ തന്നെ ബൈബിൾ അറിയാവുന്ന വ്യക്തികൾക്ക് ഉടനെ അകത്ത് കോൺട്രഡിക്ഷൻ വരും. ദൈവത്തിന്റെ വചനം പറയുന്നു സർവത്തിനും മീതേ പിതാവായ ദൈവം. ഇവിടെ യേശുവിനെ കൊണ്ട് സർവത്തിനും മീതേ വെച്ചു. ശ്രദ്ധിച്ചേ, അതായത് ഇനി അടുത്ത വചനം തന്നെ കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ട്. പൗലോസ് കുറേ നേരം പറയുകയാണ്, എന്നാൽ ഏതോസിന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം. ക്രിസ്തു സർവത്തിന്റെ മീതയാണ് എങ്കിൽ പിന്നെ ക്രിസ്തുവിന് വേറെ തലയില്ല, ക്രിസ്തുവാണ് സർവത്തിന്റെയും തല. അങ്ങനെയല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ മനസ്സിലാക്കുക. അല്ല എങ്കിൽ എന്ത് പറ്റും? അല്ല എങ്കിൽ ഏകസത്യ ദൈവമായി നിന്നെ നീ അയച്ച എന്നെയും അറിയുന്ന നിത്യജീവൻ എന്ന് പറഞ്ഞ ആ ജീവൻ, ആ അറിവ് നമ്മൾ കുറയുമ്പോൾ ആ ജീവനിൽ നമ്മൾ കുറഞ്ഞു പോകും. നമ്മൾ പാപം ചെയ്യാതെ യേശുവിനെ അനുഭവം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ദൈവരാജ്യമൊക്കെ അതിലെത്തും, പക്ഷെ നമ്മുടെ തേജസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചേ, ഇനി ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇതൊരു ഗ്രീക്ക് ബൈബിളിലേക്ക് ഒന്ന് പോകണ്ട, ഒരു കെ ജെ ബിയിലേക്ക് പോയാൽ മതി, കിങ് ജെയിംസ് വേർഷനിലേക്ക് പോയാൽ മതി, ഇതിന്റെ ഫൂളിഷ്നെസ് ഇവിടുന്ന്. ശ്രദ്ധിച്ചു, ഒന്നെങ്കിൽ മനസ്സിലായല്ലോ, ക്രിസ്തുവിന്റെ നാമത്തിന് മുകളിൽ ഒരു നാമമുണ്ട്, അതാണ് പിതാവായി ദൈവം. ഇത് രണ്ടും രണ്ടാണ്, എന്റെ അർത്ഥം ശ്രദ്ധിച്ചോളൂ, മലയാളം വായിക്കാം. പിതാക്കന്മാരെ ഓർക്കുന്നവർ തന്നെ ജനപ്രകാരം ക്രിസ്തു അവരിൽ നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വായിക്കപ്പെട്ടു. ക്രിസ്തു സർവത്തിനും മീതെ ദൈവമായി, ബൈബിളിലെ എല്ലാ ഭാഗത്തും ലോർഡ് ലോർഡ്, കർത്താവ് കർത്താവ് എന്ന് പറയും. പിരിയോസ് എഴുതുന്നവർ ഇവിടെ ദൈവമായി വായിക്കപ്പെട്ടു. ശ്രദ്ധിച്ച് കേൾക്കുക, അത് ഇംഗ്ലീഷിലേക്ക് നോക്കിയോ, അങ്ങനെയല്ല, കെ ജെ വിയിലേക്ക് നോക്കിയോ. Whose are the fathers and of whom as concerning the flesh Christ came, who is over all, who is over all, God blessed forever, amen. ഒരു കോമ അവളിന്റെ ഇടയിൽ അവനെ സകലത്തിനുപരിയാക്കി ദൈവം എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതാണ് ആവാ അറിയാവുന്നവർ ശ്രമിച്ചു വായിച്ചു. അവനെ ക്രിസ്തുവിനെ സർവത്തിലും സർവത്തിലും ഉപരിയാക്കി ആര്? ദൈവം. എന്നിട്ട് അനുഗ്രഹിച്ചു. ഇതാണ് വാക്യം. ക്രിസ്തുവിനെ സർവത്തിലും ഉപരിയാക്കി, എല്ലാത്തിലും ഉപരിയാക്കി. സർവനാമോ ക്രിസ്തുവിന്റെ നാമത്തിന് മുമ്പിൽ മുടങ്ങണം. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമോ ക്രിസ്തുവിനെ ആര് കൊടുത്തു? പിതാവായ ദൈവം കൊടുത്തു അനുഗ്രഹിച്ചു എന്നേക്കും. ഇതാണ് വാക്യം. അല്ലാണ്ട് ക്രിസ്തു സർവത്തിനുപരി ദൈവമാണെന്നല്ല. മനസ്സിലാക്കാൻ വഴി മനസ്സിലാക്കി. ഇനി ഇതാ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിക്ക് അന്നൊക്കെയാണ് ഇവിടെ ഹോമം ഉണ്ടോ? അവൻ സകലത്തിൽ ഉപരി ആര്? ക്രിസ്തു. ആരാക്കി? ദൈവം. ഗോഡ് ബ്ലെസ്ഡ് ഫോറെവർ. ദൈവം അവനെ അനുഗ്രഹിച്ചു. ശ്രദ്ധിച്ചേ, ദാ അതിന്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അടുത്തതിൽ കാണാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിള് കാണാം, ഇവിടെ കിങ് ജെയിംസ് വേർഷൻ ബൈബിള് കാണാം. ഇതിലെല്ലാം പറയുന്നു, ഹൂ ഈസ് ഓവർ ഓൾ Christ according to flesh, who is over all? One man sagarathinte mugalil. God, ഒരു കോമയാണ് അവിടെ. God blessed forever. ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവം ക്രിസ്തുവിനെ അനുഗ്രഹിച്ചു. ഇനി അതിന്റെ മലയാള ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് റൈറ്റ് ആയി. ഇതിന്റെ മലയാള ട്രാൻസ്ലേഷൻ, അവൻ എല്ലാറ്റിനും മീതെയുള്ളവനാണ്, കോമ, ദൈവം എന്നേക്കും അനുഗ്രഹിച്ചു, അമേൻ. ക്രിസ്തു എല്ലാത്തിനും മുകളിലുള്ളവനാണ്, ദൈവം എന്നേക്കും അവനെ അനുഗ്രഹിച്ചു. ഇനി ദൈവവചനത്തിൽ നോക്കുമ്പോൾ ഒരു വാക്യം കൊണ്ട് ഒരു കാര്യം എടുക്കേണ്ടത്, രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം മൊഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. ഇനി ശ്രദ്ധിച്ചോട്ടെ, ഏതൊരു കാര്യം ഉറപ്പാക്കാം. ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയാന്ന് ഫിലിപ്പിലേഖനത്തിൽ കാണുന്ന ഇത് തന്നെയല്ലേ? ദൈവത്തോടുള്ള സമത്വം, നേരത്തെ ദൈവമായിരുന്നവനാ, ദൈവത്തോടുള്ള സമത്വം വേണ്ടെന്ന് വെച്ചു. ചിലരെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും, ഇതാ വലിയ സ്ഥാനത്തിരുന്ന് ആ സ്ഥാനം വേണ്ട എന്ന് വെച്ച് താഴേക്ക് ഇറങ്ങി സെർവ് ചെയ്യണത്. ദൈവത്തോടുള്ള സമത്വം വേണ്ടെന്ന് വെച്ച് തന്നെ താൻ ഒഴിച്ച് തുടർന്ന് ദ്വേഷത്തിന് മനുഷ്യനായി തന്നെ താൻ താഴ്ത്തി കൂശിലെ മരണത്തോട് അനുസരമുള്ളവരായി ദൈവം ചെയ്തു. ദൈവം അവിടെ പറയാണ്, ദൈവം ശ്രദ്ധിച്ചു കേട്ടോളോ, ശ്രദ്ധിച്ചു കേട്ടോളോ, ശ്രദ്ധിച്ചു കേട്ടോ, ഈ വചനത്തിന്റെ യാവാക്യാണ് വരുന്നത്, ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഇതല്ലേ ഇവിടെ പറയുന്നത്? ദൈവം അവനെ ഉയർത്തി എന്നേക്ക് അനുഗ്രഹിച്ചിരിക്കുന്നു. എവിടെ പറയുന്നത്? ദൈവം അവനെ ഏറ്റവും ഉയർത്തി അവനെ അനുഗ്രഹിച്ചു. വചനം വ്യാഖ്യ പറയുമ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം മൊഴിയാൽ ഏതൊരു കാര്യവും നമുക്ക് ഉറപ്പാക്കുവാനായിട്ട് കഴിയും. ലോർഡ് ഐ ലവ് യു. ഇതാ നമുക്ക് ഇവിടെ കാണാവുന്നത്. ഇത് ഇതാ വാക്യം എവിടെ ചിന്തിക്കും, സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13 വേഴ്സ് 1. അവിടെ എഴുതുന്നത് രണ്ടു മൂന്ന് സാക്ഷികളുടെ വാമൊഴിയാൽ ഏതൊരു കാര്യം ഉറപ്പാക്കും. രണ്ട് ഒരൊറ്റ വാക്യം കൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ആണെങ്കിൽ അടുത്ത വാക്യം എടുക്കുക. രണ്ടു മൂന്ന് പേരുടെ സാക്ഷി മൊഴിയാൽ ഏതൊരു കാര്യം ഉറപ്പാകും. അതുകൊണ്ട് നമുക്ക് ഫിലിപ്പിയ രണ്ടാമത്തെയായോ അയ്യാറ് നമ്മൾ വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം രണ്ടാമത്തെ ഈ വാക്യത്തിന് ഏത വാക്യം ഇവിടെ കിടക്കും? രണ്ടാമത്തെയായോ അതിന്റെ 6 മുതലുള്ള വാക്യം അവിടെ എഴുതിയിരിക്കുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറിയർപ്പിച്ചുകൊള്ളുമെന്ന് വിചാരിച്ചാലെ സ്ഥാനം വിടുകയാണ്, വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിന് മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിന്റെ മരണത്തോളം മനസ്സമുള്ളവനായി തീർന്നു. ശ്രദ്ധിച്ചു വെക്കുക, ഇനി ഇനിയാണ് പറയുന്ന കാര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് ദൈവം അവനെ, ഇപ്പൊ രണ്ടുപേരുണ്ടവനെ, ഒന്ന് ദൈവം ഒന്ന് ക്രിസ്തു, ദൈവം ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി. മനസ്സിലാവുന്നുണ്ടോ? സകലനാമത്തിന് മേലായ നാമം നൽകി. ഇതാണോ പറഞ്ഞത്? ഹീസ് അബോവ്, ഹീസ് ഓവറോൾ. അവൻ സകലത്തിനു മുകളിൽ ദൈവത്താൽ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടു. ഇതാണ് ട്രാൻസ്ലേഷൻ. ഹല്ലേലൂയ. അങ്ങനെ സകലത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിക്കൽ സ്വർലോകരും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാനൊക്കെയും മടങ്ങും. സകല എല്ലാമാവും യേശു ക്രിസ്തു ദൈവമെന്നല്ല, ശ്രദ്ധിച്ചു, യേശു ക്രിസ്തു കർത്താവെന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെ തിരുത്തണേ, യേശു ക്രിസ്തു കർത്താവെന്ന്. ഇനി ദൈവത്തിന് കാര്യം പറയുന്നു, പിതാവായ ദൈവത്തിന് മാത്രമായി എന്ന് പറയുകയും ചെയ്യരുത്. മനസ്സിലാക്കുക, യേശു ക്രിസ്തു കർത്താവെന്ന്. ഇനി ക്രിസ്തുവിന്റെ മുകളിൽ വേറെ തലേ ഉണ്ട്, അതാണ് പിതാവായ ദൈവം. പിതാവായ ദൈവത്തിന് മാത്രമായി എന്ന് പറയേണ്ടി വരും. യണവാക്യം കണ്ടോ? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അതിന് ശത്രുവിനെ കാണുന്നത് യണകളെ കാണും. യണകൾ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളുണ്ട്, ശത്രുത്വ ധാരണ ഉണ്ടാകാം. ഇത് ദൈവസന്ധിയിൽ മുട്ടുമടക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരും. കാരണം ആ ദൈവത്തിന്റെ ആത്മാവ് അതിനോട് ചേരുന്നില്ല. അവിടെയാണ് ഈ അന്വേഷണം നടക്കേണ്ടത്. ഓ പ്രിയ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ മനസ്സിലാക്കിയാട്ടെ, മനസ്സിലാക്കിയാട്ടെ. 4:6 ഇതാ അവിടെ പറയാണ്, ആരാണ് ഏറ്റവും ഉയരത്തിൽ? യേശു ക്രിസ്തുവിനെ പിതാവ് ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷെ പിതാവിന്റെ മുകളിലല്ല, പിതാവിന്റെ താഴെ. പിതാവാണ് യേശുവിന്റെ താഴെ. ആ പിതാവിനെയാണ് യേശു ദൈവം എന്ന് വിളിച്ചത് നമുക്ക് കാണിച്ചു തന്നു. ഇതാ എഫേസ്യരുടെ 4:6 പറയുന്നു, വൺ ഗോഡ്, ഒറ്റ ദൈവമേ, ആൻഡ് ഫാദർ ഓഫ് ഓൾ, സകലത്തിന്റെയും പിതാവാണ് ആ ദൈവം. അതാണ് പിതാവായ ദൈവം. ഹു ഈസ് അബോവ് ഓൾ, ആ ദൈവമാണ് സകലത്തിന്റെയും മുകളിൽ. സകലത്തിന്റെയും മുകളിൽ ആ ദൈവമാണ് യേശുവിനെ സകലത്തിനും മുകളിലാക്കി അനുഗ്രഹിച്ചത്. അതിന്റെ അർത്ഥം തന്റെ മുകളിൽ കയറ്റി എന്നല്ല, തന്റെ താഴെ, തന്റെ താഴെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് കൺഫേം ചെയ്യാം. ഫസ്റ്റ് കൊറിന്ത്യൻസ് 15:24 മുതൽ 28 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ തന്റെ താഴെ വളരെ വ്യക്തമാണ്. ഫസ്റ്റ് കൊറിന്ത്യൻ 15:24 മുതൽ നമ്മൾ വായിക്കും. അവിടെ എഴുതിയിരിക്കുന്നു, പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് ശക്തിക്ക് നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. യേശുക്രിസ്തുവിന്റെ ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞോ, പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അപ്പൊ തനിക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന ആളുണ്ട്, തന്റെ തല, തന്റെ മോളിൽ. അവസാന ശത്രുക്കളെ കാൽക്കീഴാകോളമായിട്ട് വന്നു, ഒടുക്കുന്ന ശത്രുവായിട്ടും മരണം നീങ്ങിപ്പോകും. സകലത്തെ അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ, സകലം അവന് കീഴ്പ്പെട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രമിച്ചേ, സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു, ആക്കിയിരിക്കുന്നു, യേശുവിന്റെ കാൽക്കീഴിലാക്കിയിരിക്കുന്നു. അതായത് പിതാവ് സഹായിച്ചു, യേശുവിന്റെ കാൽക്കീഴിലാക്കി. എന്നിട്ട് പറയാണ്, സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു ക്ലൂ വരിക, എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികയത്രേ എന്ന് സ്പഷ്ടം. ഇനിയും സ്പഷ്ടമായിട്ട് ഇത് പറയണോ എന്റെ മക്കളെ? സകലത്തെയും കീഴാക്കി കൊടുത്ത പിതാവായ ദൈവം ഒഴികെ എന്ന് സ്പഷ്ടം. ക്രിസ്തുവിന്റെ തലത്തിൽ ആ ഫാക്ടൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ് നടക്കുന്നത്. എത്രയോ ജനത്തെ പിതാവിന്റെ അടുക്കിൽ എത്തിക്കാതെ തടഞ്ഞ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണെന്ന് അറിയാമോ? രണ്ടോ മൂന്നോ പേരുടെ സാക്ഷി മൊഴിയാൽ ഏതൊരു കാര്യം ഉറപ്പാകും അല്ലേ? ഞാൻ ഇവിടെ തന്നെ നമ്മളിപ്പോ ഇതുമായിട്ട് ബന്ധത്തിലുള്ള ഞാൻ രണ്ട് ആരാണ് ക്വാണ്ടിറ്റി കഴിഞ്ഞു. ഇനി ഇത് തന്നെയാണ് ഇതാ യോഹന്നാൻ 14:28 വരുമ്പോ യേശു സ്വന്തം വാവുകൊണ്ട് പറയാണ്, പിതാവ് എന്നേക്കാൾ വലിയവൻ, പിതാവ് എന്നേക്കാൾ വലിയവനാണ്. യോഹന്നാൻ സുവിശേഷം നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അവിടെ പറയാണ്, ഞാൻ പോകുകയും നിങ്ങളടിക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ. യേശു എപ്പോഴും പിതാവിനെ കുറിച്ച് പറയാറുണ്ട്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ സന്തോഷിക്കുമായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടെ, രണ്ട് ജോലി തന്നു കേൾക്കണേ, പിതാവ് എന്നേക്കാൾ വലിയവൻ അല്ല, പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഒക്കെ യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ്, നമ്മുടെ തലയാണ്. യേശു എപ്പോഴും നമ്മളെ തന്റെ പിതാവിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ പിതാവിനെ ക്യാൻസൽ ചെയ്തിട്ട് ആ സ്ഥാനം യേശുവിന് വെക്കരുത്. പകരം യേശു നമുക്ക് കാണിച്ചു തന്നതുപോലെ യേശുവിലൂടെ ആ പിതാവിലേക്കാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ് സംബന്ധിച്ചത് കേട്ടോ, പറയണം. ഹല്ലേലൂയ. അപ്പോ അതിന്റെ യഥാർത്ഥത്തിന് അത് ഇങ്ങനെ വായിക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഫേസ്ബുക്കിലുള്ളവർക്ക് അത് പറ്റാതെ ഉള്ളൂ, ബാക്കി സൂമിൽ കാണുന്നവർക്കൊക്കെ പറ്റുന്നുണ്ട്. അവിടെ നമ്മളിപ്പോ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പിതാക്കന്മാരെ അവർക്കുള്ള വർത്താന് ജനപ്രകാരം ക്രിസ്തു അവരിൽ നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിലും ഇത് ദൈവമായി എന്നേക്കുമായിട്ട്, ക്രിസ്തു സർവത്തിലും ഇത് ദൈവമായി എന്നേക്കുമായിട്ട്. അങ്ങനെ എല്ലാ ട്രാൻസ്ലേഷൻ അവൻ എല്ലാവരും മീതെ ഉള്ളവനായി ആര് കാരണം, പിതാവായ ദൈവം കാരണം. എന്നിട്ട് ദൈവം എന്നേക്കും അനുഗ്രഹിച്ചു, ആമേൻ. ദൈവം ക്രിസ്തുവിനെ എന്നേക്കും അനുഗ്രഹിച്ചു. ഇത് തന്നെയാണ് ഫിലിപ്പി ലേഖനം പറയുന്നത്, ഇതാ അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി കയറുന്നത് കൊണ്ട് ദൈവം ചെയ്തു അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ നാമം കൊടുത്തു. പക്ഷെ ഒരു നാമം മാത്രം അതിന്റെ മുകളിലുണ്ട്, അതാണ് പിതാവ്. ആ ദൈവത്തെയാണ് യേശു പറഞ്ഞത് ഏകസത്യ ദൈവമായി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പിതാവിനെ ക്യാൻസൽ ചെയ്യുന്ന സുവിശേഷം അല്ല നമുക്ക് വേണ്ടത്, യേശു നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ പിതാവിനെ നമുക്ക് വെളിപ്പെട്ടിരിക്കുവാൻ യേശുവിനെ നാം കർത്താവായി സ്വീകരിച്ച് യേശുവിലൂടെ യാത്ര ചെയ്യണം, യേശുവിനെ അനുഗമിച്ച് യേശുവിലൂടെ യാത്ര ചെയ്യണം. അപ്പൊ നമ്മൾ പിൻപിലുള്ള തന്നെ മറന്ന് യേശുവിലൂടെ യാത്ര ചെയ്യുന്നു, ആ പിതാവിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ ദൈവരാജ്യമാണ് നമ്മുടെ പ്രത്യാശ, ആ ദൈവരാജ്യമാണ് പ്രത്യാശ. ഹല്ലേലൂയ. നമ്മള് തുടർന്നുള്ള സന്ദേശങ്ങളൊക്കെ നമുക്ക് കാണാം. അന്ന് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തികളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ആ ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ, ആ പിതാവിലേക്ക് എത്തിച്ചേരുവാൻ ക്രിസ്തുവിനെ അനുഗമിച്ച് യാത്രയാണ്. അപ്പോ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് പലർക്കും സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇതാ ഇങ്ങനെയുള്ള ഒരു ഒരു അതിഗംഭീരമായ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ് ഇത് പിന്തുടർന്നത്. നമ്മൾ വായിച്ച മറ്റുള്ളതെല്ലാം ദൈവനുദ്ധി അടുത്ത ആഴ്ച തുറക്കുവാന്ന കോണം നമുക്ക് ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടാം. അങ്ങനെ എല്ലാവർക്കും പിതാവിന് കൊടുക്കേണ്ട സ്ഥാനം പിതാവിനും, പുത്രന് കൊടുക്കേണ്ട സ്ഥാനം പുത്രനും, പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട സ്ഥാനം പരിശുദ്ധാത്മാവിനും കൊടുത്തുകൊണ്ട് ഇതാ ഒരേ ഒരു ദൈവം, ഏകസത്യ ദൈവമായ ഒരേ ഒരു ദൈവം, ആ ദൈവത്തിന്റെ മാനേജിങ് ഹാൻഡാണ് ക്രിസ്തു ദ വേണ്ടത്കാർ, ആ ദൈവത്തിന്റെ മാനിഫെസ്റ്റിംഗ് ഹാൻഡാണ് ഹോളി സ്പിരിറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അതേ സ്വരൂപത്തിലാണ് എന്നെ നിങ്ങൾ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ശരണപ്പെടാം, ആ ദൈവത്തിൽ വളരുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണിനെ അടയ്ക്കാം. ഓ ലോർഡ്, ഐ ലവ് യു. ഓ ഫാദർ, ഐ താങ്ക് യു. ദുഷ്ടന്റെ കോട്ടകളെ പരിശുദ്ധാത്മാവെ അങ്ങിടിച്ച് താഴെയിടുന്ന കൃപയായി നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അനേക നാളുകളായി അവൻ കെട്ടിവെച്ച കോട്ടകളെ അങ്ങ് ഇടിച്ചു കളയുന്ന കൃപയ്ക്കായി നന്ദിയോടെ ക്രിസ്തുവിലൂടെ ജനം, ക്രിസ്തുവിനെ അനുഗമിച്ച് ജനം പിതാവിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് യാത്രയാകുന്നതിനായി. പ്രിയ നല്ല പിതാവേ, എല്ലാം നല്ല താലോ തികഞ്ഞവരുമൊക്കെ ഉയരത്തുന്ന വെളിച്ചങ്ങളുടെ പിതാവിലാണെന്ന് വരുന്നു വന്നു. നിങ്ങളുടെ തിരുവചനം പറയുന്നു, ഇതാ അതിലേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ പ്രിയ നല്ല പിതാവേ, അടിയങ്ങളെ മാത്രമല്ല അടിയങ്ങളുടെ സഹോദരങ്ങളെ എല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞ് സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കി ഞങ്ങൾ മുന്നോട്ടേക്ക് പോവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചു. നല്ല പിതാവേ, ഞങ്ങളുടെ അത്ഭുതകരങ്ങളിലേക്ക് മക്കളെ എല്ലാം താഴ്ത്തി കൂട്ടായിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോട് ഈ ജനത്തെ അല്ല അവരുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ ഇവരുടെ സകല ആവശ്യങ്ങളുടെ വീലും മഞ്ഞയും മഴയും നല്ല പിതാവേ. ഒരുവൻ പോലും ഇടയ്ക്ക് വെച്ച് വീണു പോകാം, എല്ലാവരും ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ജയം പ്രാപിക്കുക ഞങ്ങളെ സഹായിച്ചാണ് ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു. എല്ലാം മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയരെ, കർത്താവായ അനുഗ്രഹമായി നമ്മൾ സംസാരിച്ചോളൂ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കുന്നു, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. ഇതാ ഇതിന്റെ തുടർന്നുള്ള സന്ദേശങ്ങൾ കേൾക്കുവാൻ അടുത്ത ആഴ്ച ഇതേ സമയത്ത് ട്യൂൺ ചെയ്യാൻ ഓർമ്മിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ഉള്ളതാണ്.